ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ എപ്പോഴും ഒരു ഹെവിയായ സെഷൻ. എനിക്കല്ല, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിന്നുറങ്ങുന്ന വിദ്യ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു കൺസേണുണ്ട്, ദയവായിട്ട് ഉണർന്നിരിക്കുക. നമുക്ക് നാം ചിന്തിച്ചു വന്ന ഫിലിപ്പർക്കെഴുതിയ ലേഖനത്തിലെ ആ വാക്യം പറയുന്നത്, അവനെ അറിയുക, അവനോട് അനുരൂപപ്പെടുക എന്നുള്ള കാര്യമാണ്. നാം രാവിലെ കർത്താവിന്റെ വിശ്വാസത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉച്ചകഴിഞ്ഞുള്ള സെഷനിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം, അതിന്റെ 34-ാമത്തെ വചനം ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23:34 വചനം നമ്മൾ കാണുന്നത്, എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ് ഇത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പലപ്പോഴും നമുക്കൊരു കല്ലുകടിയാകുന്ന ഒരു കാര്യമുണ്ട്. ക്ഷമിക്കുന്ന കാര്യത്തിലുള്ള കുറവ് നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വേഗം നമുക്ക് നൽകാതെ പോകും. ഒരു സഞ്ചാരിയെക്കുറിച്ച് കഥ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒട്ടേറെ ദൂരങ്ങൾ നടന്ന് യാത്ര ചെയ്തിട്ടുള്ള ഒട്ടേറെ റെക്കോർഡുകളുടെ ഉടമയായ ഒരു സഞ്ചാരി. അദ്ദേഹത്തോട് വളരെ നേട്ടങ്ങൾ അദ്ദേഹം കൊയ്ത ശേഷം ഒരാൾ ചോദിച്ചു, ആട്ടെ, എന്തായിരുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം? നിങ്ങൾ മരുഭൂമികൾ താണ്ടിയിട്ടുണ്ട്, പർവ്വതങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളെ ഈ യാത്രയിൽ, നടന്നു പോകുന്ന ഈ യാത്രയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ചോദിച്ച ആൾ വിചാരിച്ചത് ഹിമാലയ പർവ്വതം കയറി ഇറങ്ങിയതോ അല്ലെ സഹാറ മരുഭൂമി കുറുകെ കടന്നതോ ആണ് എന്നെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം എന്ന് പറയും എന്നാണ് കരുതിയത്. എന്നാൽ ഈ സഞ്ചാരി പറഞ്ഞു, ഞാൻ ഈ നടന്നു പോകുമ്പോൾ, കാൽനടയായിട്ടാണല്ലോ ഞാൻ ഈ റെക്കോർഡുകളൊക്കെ ഇട്ടിട്ടുള്ളത്, നടന്നു പോകുമ്പോൾ എന്റെ ഷൂസിന്റെ അകത്ത് ചിലപ്പോൾ മണൽത്തരികൾ ഉണ്ട്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ വലിയ കാര്യങ്ങളല്ല പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്നത്, മറിച്ച് കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കാര്യം, ചെറിയ മുള്ളുകൾ. സഹജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കാര്യം, നമ്മളെ മുറിവേൽപ്പിച്ച ഒരു കാര്യം, അത് നമ്മൾ ഇതൊക്കെ പറയും. ഞാനതൊക്കെ ബ്രദറെ അതെന്നേ അതിനൊന്നും ക്ഷമിച്ചതാ, പക്ഷേ ഞാൻ മറന്നിട്ടില്ല കേട്ടോ എന്ന് പറയും. നമുക്ക് പലപ്പോഴും ആ കാര്യം നമ്മളെ നുള്ളി നോവിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിലോ, കുടുംബജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഒരു വില്യപ്പച്ചന്റെയും വില്യമ്മച്ചയുടെയും അവരുടെ വിവാഹ ജീവിതത്തിലെ 75-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ കൊച്ചുമക്കളെല്ലാം കൂടെ കൂടി അവരെ ആദരിക്കാനായിട്ട് കൊണ്ടുവന്നിരുത്തി. കൊണ്ടുവന്നിരുത്തിയിട്ട് ചോദിച്ചു, ആട്ടെ വല്യമ്മച്ചി, നിങ്ങൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അമ്മച്ചി പറഞ്ഞു, ഞാൻ 43 വർഷം മുമ്പ് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിനക്ക് നീ കാപ്പി ഇട്ടാൽ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞു. അതാണ് ഒരു കൊച്ചു കാര്യം, 43 വർഷം മുമ്പുള്ള കാര്യം. 75 വർഷത്തെ വിവാഹ ജീവിതം വിജയകരമായി പൂർത്തിയാക്കിയ അമ്മച്ചിക്ക് 43 വർഷം മുമ്പ് പറഞ്ഞ ഒരു കൊച്ചു കാര്യം മറന്നു കളയാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ ഷൂസിനകത്ത് കയറുന്ന കൊച്ചു മണൽത്തരികൾ നമ്മളെ, നമ്മുടെ കാലിനെ മുറിവേൽപ്പിക്കും, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ നിന്ന് കുറച്ചു കളയും. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ കാര്യത്തിലുള്ള മനോഭാവം എന്തായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. തന്നെ ക്രൂശിച്ച ആളുകളോട് യേശു ക്ഷമിച്ചു. പക്ഷെ അതിന് ക്ഷമിച്ചതിനൊരു കാരണം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട്. സത്യത്തിൽ അങ്ങനെയാണ്, ഒന്നും അറിയാതെ ഒരാളെ ക്രൂശിക്കാൻ പോകും. ഇവരറിഞ്ഞുകൊണ്ടല്ലേ ക്രൂശിച്ചത്? അവര് ബലമായിട്ട് പിടിച്ചു, അവര് കൈയെ ആമത്തിൽ കൈകെട്ടി മുൾക്കിരീടം വെച്ച് അടിച്ചു, ഓ അവന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, ഇതെല്ലാം ചെയ്തതിന് ശേഷം ക്രൂശിലെ തറച്ചു. ഇതെല്ലാം അറിയാതെ ചെയ്തതാണ്, അറിയാതെ ചെയ്തതാണ്. ആട്ടെ, കർത്താവ് ആ നിലയിൽ അവർക്കൊരു കൺസെഷൻ നൽകുക ചെയ്യുന്നു, ഒരു അലവൻസ് നൽകുക ചെയ്യും. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇവരറിയാതെ ചെയ്തതാണോ? അവരറിഞ്ഞുകൊണ്ട് ചെയ്ത, യേശുവിനെ ക്രൂശിച്ചാൽ അവരറിയാതെ ചെയ്ത ഒരു കാര്യമല്ല. ഉറക്കത്തിൽ ചിലത് ഈ സ്വപ്നാടനമെന്ന് പറയും, ഉറക്കത്തിൽ നിന്നിട്ട് നടക്കും, പിന്നെ രാവിലെ എണീറ്റ് ചോദിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നാടനം മട്ടില് യേശുവിനെ ഇവര് പടയാളികൾ ക്രൂശിച്ചതാണ്. അല്ല, അവര് ക്രൂശിച്ചതാണ്, പക്ഷേ കർത്താവ് അവർക്കൊരു അലവൻസ് കൊടുക്കുക. എന്താ? പിതാവ് ഇവര് ഇതിന്റെ കോൺസിക്വൻസസ് വേണ്ടതുപോലെ അറിയുന്നില്ല, ഇവരീ കാര്യം അവിടുന്നോ ഞാനോ കാണുന്നത് പോലെ കാണുന്നില്ല. അവരവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ ഈ കാര്യത്തെ കണ്ട് അവരുടെ ദൃഷ്ടി ഒരു കുറ്റവാളി, അതാ ക്രൂശുമരണത്തിനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നു. അവനെ പരമാവധി പരിഹസിച്ചും നിന്നിച്ചും അടിച്ചും മുറിവേൽപ്പിച്ചും അവനെ എങ്ങനെയെങ്കിലും വളരെ വേഗത്തിൽ അവന്റെ ജീവൻ ഉടുക്കിക്കളയത്തക്കവണ്ണം എത്രയും പീഡനം ഏൽപ്പിച്ച് അവനെ ക്രൂശിച്ച് തറയ്ക്കുക, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജോലി എന്നുള്ള നിലയിലേ അവരതിനെ കാണുന്നുള്ളൂ. ജീവന്റെ നായകനെയാണ് ഇവർ ക്രൂശിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മറവാണ്. ഇവരെ ഈ കാര്യത്തെ അതിന്റെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നൊരു അലവൻസ് കർത്താവ് നൽകുക. ആട്ടെ, നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും വചനം ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമോ? ഏതെങ്കിലും വാക്യം, ഒന്ന് കൊരിന്ത്യർ 2 അതിന്റെ 8 വാക്യം ഇങ്ങനെയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ല. ജീവനായകനായ കർത്താവ് വന്നപ്പോ ആ തേജസ്സിന്റെ കർത്താവിനെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞുകൊണ്ടല്ല അവരെ ക്രൂശിച്ചത്. അവര് ഒരളവിൽ ഈ വാക്യത്തോടെ താരതമ്യപ്പെടുത്തുമ്പോൾ കർത്താവ് പറഞ്ഞത് ശരിയാണ്. കർത്താവ് പറഞ്ഞത് എന്താ? അറിയാതെ ചെയ്തതാണ്. എന്നുവെച്ചാൽ ഒരേ കാര്യത്തെക്കുറിച്ച് നമുക്ക് രണ്ടു പേർക്ക്, ഭാര്യയും ഭർത്താവുമാണ്, ഒരേ വീട്ടിൽ ജീവിക്കുന്നവരാണ്, ഒരേ കിടക്ക പങ്കിടുന്നവരാണ്, ഒരേ മുറിയിൽ താമസിക്കുന്നവരാണ്, ഒരേ ഭക്ഷണം കഴിക്കുന്നവരാണ്, പക്ഷേ രണ്ടുപേരും ഒരേ കാര്യത്തെ ഒരേ അളവിൽ കാണണമെന്നില്ല. കാര്യം രണ്ടുപേർക്കും ഉള്ള വെളിച്ചം വ്യത്യസ്തമാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വെളിച്ചമായിരിക്കണമെന്നില്ല എന്റെ സഹോദരൻ ഈ കാര്യത്തെക്കുറിച്ച് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെ കാണുന്നത് പോലെ അദ്ദേഹം അത് കാണുന്നില്ല. അദ്ദേഹം അറിയാതെ ചെയ്തതാണ്, അവൾ അറിയാതെ ചെയ്തതാണ്, അവൻ അറിയാതെ ചെയ്തതാണ് എന്നൊരു അലവൻസ് കർത്താവ് കൊടുക്കുന്നത് പോലെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും അവനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. നമ്മൾ ചിലർ പറയില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് മനഃപൂർവ്വം. നമ്മളിതിന് നേരെ തിരിച്ച് ആ കാര്യങ്ങളെ കാണുന്നത്, അവൻ അറിയാതെ ചെയ്തു എന്നുള്ളതിന് പകരം നമ്മൾ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ബോധപൂർവം അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമുള്ള കാര്യം. നമ്മൾ ചിലപ്പം ജീവിതയാത്രയിലെ മുറിവേൽപ്പിക്കുന്ന ആളുകൾ അവരെ ഒരു കർത്താവ് കണ്ടതുപോലെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവർക്കൊരു അലവൻസ് കൊടുത്ത് നമുക്കവരോട് ക്ഷമിക്കാൻ ഒക്കുകയില്ലേ? ഞാനൊരു ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു സ്പീഡ് ബോട്ട് ഓടിച്ചുകൊണ്ട്, സ്പീഡ് ബോട്ടല്ല, വേഗത്തിൽ പോകാത്ത ഒരു ചെറിയ ബോട്ട് ഓടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കടലിലൂടെ പോവുക. കടലിലൂടെ പോകുമ്പോൾ ഇതാ എതിരെ ഒരു ബോട്ട് വരും. എതിരെ ഒരു ബോട്ട് വന്നപ്പം ഈ ബോട്ടിന്റെ വരവ് കണ്ടപ്പോൾ അവൻ വന്ന് നമ്മളെ മുട്ടും എന്ന് വിചാരിച്ചു. മുട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം പരമാവധി ഒഴിച്ചു. പരമാവധി ഒഴിച്ചിട്ട് ഈ ബോട്ട് വന്ന് എന്ത് ചെയ്തു? തന്റെ ബോട്ടിനെ മുട്ടി. മുട്ടി ഉടനെ അദ്ദേഹം ദേഷ്യപ്പെട്ടു. എന്റെ ഞാൻ ഇത്രയും പരമാവധി ഒഴിച്ചിട്ടും ഈ ബോട്ട് വന്ന് എന്നെ മുട്ടിയല്ലോ, അതെന്താ അങ്ങനെ ചെയ്തത് എന്ന് ദേഷ്യപ്പെട്ട് ആ വന്ന് മുട്ടിയ ബോട്ടിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ദേഷ്യം ആവിയായി പോയി. കഥയാണ്, ഒരു ഉപമയാണ്. എന്താ? ആ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു ഡ്രൈവർ ഇല്ലായിരുന്നു. ഈ ബോട്ട് എന്തായിരുന്നു? കടലിൽ ഡ്രൈവർ ഇല്ലാതെ ചാഞ്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും തെരയുടെ താളത്തിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഒഴുകി വന്ന ഒരു ബോട്ടാണ് തന്റെ ബോട്ടിനെ വന്ന് മുട്ടിയത്. അങ്ങനെ വന്ന് മുട്ടി ഡ്രൈവർ ഇല്ലാത്ത ഒരു ബോട്ട് മുട്ടിയതിന് അതിനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദേഷ്യം ഇല്ലാതെയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ പലപ്പോഴും മുറിവേൽപ്പിക്കുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിന് ഒരു നാഥനില്ല. അവരുടെ ജീവിതത്തിന് അവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു ഡ്രൈവറില്ല. അവരുടെ ജീവിതം നോക്കിയാൽ നിയന്ത്രിക്കാൻ ഒരാളില്ല. നമുക്കതുണ്ട്, നമുക്ക് കർത്താവുണ്ട്. നമ്മൾ ജീവിതത്തിന്റെ ആ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ കർത്താവിനെ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ സ്റ്റിയറിംഗ് കർത്താവിന് കൊടുത്തിരിക്കുന്നു. എന്നാൽ അതേപോലെ ഒരു നാഥനില്ലാത്ത ചില ജീവിതങ്ങൾ തെന്നിയും തെറിച്ചും വന്ന് നമ്മളെ മുട്ടുമ്പോൾ നമ്മൾ എന്തിനാ വെറുതെ ആ ബോട്ടിനോട് കോപിച്ചിട്ടും വല്ല കാര്യമുണ്ട്? അതിനൊരു ഡ്രൈവറില്ല, ഡ്രൈവറില്ല. പ്രിയമുള്ളവരെ, നമ്മളെ പലപ്പോഴും മുറിവേൽപ്പിക്കുന്ന ആളുകളെ ആ നിലയിൽ കാണാനിടയായാൽ നമുക്കവരോട് അവൻ വന്നങ്ങനെ ചെയ്തു, പക്ഷേ എനിക്ക് എന്റെ ജീവിതത്തിനുള്ളതുപോലെ ഒരു വ്യക്തത അവനില്ല, അവന്റെ ജീവിതത്തിൽ ഒരു നാഥനില്ല, അവന്റെ ജീവിതം അങ്ങനെ ഇങ്ങനെയും ഓ ഇപ്പൊ കാണുന്ന കാറ്റിന്റെ ഓളത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോകുന്നതാണ്. അവനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അവളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഇവിടെ കർത്താവ് പറയുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായോ? ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോ നമ്മൾ പലപ്പോഴും അവരോട് ക്ഷമിക്കാൻ നമുക്ക് എളുപ്പമായിത്തീരും. എന്നാ ചിലപ്പോ കർത്താവ് ക്ഷമിച്ചതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം. എഫേസ്യർ ലേഖനം 4:32 ദൈവം ക്ഷമിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യമാണ്. 4:32 എഫേസ്യർ ലേഖനം 4:32 അപ്പോ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താ? ദൈവം ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കാനാ പറയും. കൊലോസ്യർക്കെതിരെ ലേഖനം 3:13 നമ്മൾ ഇതേപോലെ ക്ഷമിക്കാനായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം അതിന്റെ അവസാന ഭാഗം, കൊലോസ്യർക്കെതിരെ ലേഖനം 3:13 അതിന്റെ അവസാന ഭാഗം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ? എഫേസ്യർക്കെതിരെ ലേഖനം 4:32 പറയുന്നത് ദൈവം ക്ഷമിച്ചതുപോലെ നമ്മളോട് ക്ഷമിക്കാനാ പറയുന്നത്. എന്നാൽ കൊലോസ്യർക്കെതിരെ ലേഖനം 3:13 അതിന്റെ 13 പറയുന്നത് കർത്താവ് നമ്മളോട് ക്ഷമിച്ച പോലെ ക്ഷമിപ്പാനാ പറയുന്നത്. ഈ രണ്ട് ക്ഷമയും ദൈവത്തിന്റേത്, കർത്താവിന്റേത്. ക്ഷമയ്ക്ക് എന്താ അതിന്റെ പ്രത്യേകത എന്താ? അത് പൂർണ്ണമായ ക്ഷമയാണ്, പൂർണ്ണമായ ക്ഷമയാണ്. അതിന്റെ ഒരു കണക്ക് സൂക്ഷിക്കുന്നില്ല, അതിന്റെ ഓർമ്മ പോലുമില്ല, ഓർമ്മ പോലുമില്ലെന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ സാധാരണ ഉദ്ധരിക്കാറുള്ള 8:8 നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ, അതിന്റെ 12 എബ്രായർക്കെഴുതിയ ലേഖനം 8:8 അതിന്റെ 12 നോക്കുക. അവരുടെ അകൃത്യങ്ങളെ, അവരുടെ പാപങ്ങളെ, നമുക്കെതിരെ ചെയ്ത ആ കുറ്റകൃത്യങ്ങളെ ഇനി ഓർക്കയില്ല. കർത്താവ് അങ്ങനെയാണ്, കർത്താവ് ഓർക്കയില്ല. നമ്മൾ ചിലപ്പം ഈ ഭാഗം വായിച്ചിട്ട് ദൈവത്തിന്റെ ആ ക്ഷമയെന്ന് പറയുന്നത് അതിന്റെ ഓർമ്മ പോലും ഇല്ലാത്ത ഒരു ക്ഷമയാണ്. 10:10 നമ്മളോട് ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞ നമുക്കത് ആ ബോധ്യം ആ നിലയെ വരികയില്ല എന്നുള്ളതുകൊണ്ട് എബ്രായ ലേഖനകാരൻ അത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. 10:17 അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്നറിയിച്ചു. നോക്കുക, ദൈവം ക്ഷമിച്ചോ കർത്താവ് ക്ഷമിച്ചു? ദൈവം ക്ഷമിച്ചതും കർത്താവ് ക്ഷമിച്ചതും അതിന്റെ ഒരു കണക്ക് സൂക്ഷിക്കുന്നില്ല. സ്നേഹത്തിന്റെ അധ്യായമായ 1 Cor 13 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്താ സ്നേഹം? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. അതൊരു കണക്ക് സൂക്ഷിക്കുന്നില്ല, അതൊരു അക്കൗണ്ട് സൂക്ഷിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ക്ഷമിച്ചു എന്ന് പറയുകയും നമ്മളൊരു അക്കൗണ്ട് സൂക്ഷിക്കുകയും ചെയ്യും. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വാക്കേറ്റത്തിൽ ചിലപ്പോൾ പറയുകയില്ലേ, ഇന്ന വർഷം ഇത്രാം തീയതി നിങ്ങളുടെ അപ്പൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ഉടനെ പറയുക, നിന്റെ അമ്മ അന്ന് ഇന്ന മാസം ഇത്ര ഈ ചരിത്രം പഠിച്ചവരാ ഭാര്യ ഭർത്താവ് എന്ന് തോന്നുന്നു. ഈ ഭയങ്കര ഈ യുദ്ധത്തിന്റെയൊക്കെ കാലം നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുമ്പോൾ ക്ലാസ് യുദ്ധം 1816 എന്നൊക്കെ പറഞ്ഞവർ ഇവരിതിന്റെ ഡേറ്റ് കൃത്യം ഓർത്തിരിക്കുക. 1983 നവംബർ 13 രാത്രി 9 നിങ്ങളുടെ അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് ഓർക്കുന്നു. ദൈവം അതിന്റെ ഒരു ഓർമ്മ സൂക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ കൊണ്ട് അങ്ങനെ കഴിയുമോ? നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനാ പറഞ്ഞേക്കുന്നത്. അതിന്റെ അകത്ത് നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. മറുവശത്ത് കൊലോസ്യർക്കെതിരെ ലേഖനത്തിൽ കർത്താവ് ക്ഷമിച്ചതുപോലെ എന്ന് പറയുമ്പോ ഓ ക്ഷമ സംബന്ധിച്ച് ഒരു വലിയൊരു മാനദണ്ഡമാണ് വെച്ചിരിക്കുന്നത്. ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വെച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആ സ്പീഡിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാതെ നമുക്ക് ഇത് കഴിയില്ല. ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാകാതെ പോകും. അത് കുടുംബജീവിതത്തിലും ശരി തന്നെ, സഭാജീവിതത്തിലും ശരി തന്നെ, ജോലിസ്ഥലത്തിലും ശരി തന്നെ. നിരന്തരം വ്യത്യസ്തമായ ടെമ്പറമെന്റ് ഉള്ളവരും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരും ഒന്നിച്ച് സഹവസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെയും പലപ്പോഴും മുട്ടുകയും ഉരസുകയും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടൊക്കെ നമ്മളൊരു കണക്ക് സൂക്ഷിച്ചാലോ? കണക്ക് സൂക്ഷിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനാണ് ആ യാത്രയ്ക്ക് തടസ്സം നേരിടുന്നത്, അതിന് സ്പീഡ് കിട്ടാതെ പോകും. അതുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങൾ ദൈവം ക്ഷമിച്ചതുപോലെ, കർത്താവ് ക്ഷമിച്ചതുപോലെ, അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലക്ഷ്യം നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലിട്ട് പേർത്തും പേർത്തും ചിന്തിച്ചാണ് അത് ക്ഷമിക്കാനൊക്കാത്ത ഒരു വലിയ കുരുക്കാക്കി മാറ്റുന്നത്. ഞാൻ ചിലപ്പോ സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ ജോലി സ്ഥലത്താണ് ഈ, എന്നാൽ ചിലപ്പോ വല്ല ബന്ധുവിന്റെ തലേന്നൊക്കെ നേരത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ ടൗണിലൂടെ നടന്നു വരുമ്പോ അവിടെ ഈ കടല വറുത്തു കോരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചിലപ്പോ നിൽക്കും, ഇങ്ങനെ കടല ഇട്ട് അതിങ്ങനെ വറുത്തു കോരുക, ഒന്ന് വറുത്തു ഒന്ന് രണ്ട് വറുത്തു. ഞാൻ വിചാരിക്കും ചിലപ്പം നമ്മുടെ മനസ്സെന്ന ആ ചൂട് പിടിച്ച ആ ചീനച്ചട്ടിയിലിട്ട് നമ്മൾ മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്ത പല കാര്യങ്ങളും ഇങ്ങനെ വറുത്തു കോരുക ചെയ്യുന്നത്. ബസ്സിലൊക്കെ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വരുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ അടുത്തിരിക്കുന്ന ആള് എന്തോ പറയുന്നു, നമ്മൾ ഞെട്ടിത്തിരിഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഓ ഓഫീസിൽ ഒരാളോട് പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞതാണ് അടുത്തിരുന്നു. വറുത്തു കോരുക. ഹൃദയത്തിന് പലപ്പോഴും ഇതിട്ട് ചിന്തകൾ കൊണ്ട് ഈ കാര്യങ്ങളെ നമുക്ക് കൂടുതൽ ദുഷ്കരമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് ആദ്യം കാണുമ്പോൾ തന്നെ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ദൈവം ക്ഷമിച്ചതുപോലെ, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ കർത്താവിനെ ഈ കാര്യം ഏൽപ്പിച്ചാലോ? കർത്താവ് ക്ഷമയുടെ കാര്യത്തിൽ നമ്മളിവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തെ കണ്ടതുപോലെ ഓ ഇവരറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ക്രൂശിൽ കിടന്ന്, നമ്മൾ രാവിലെ പറഞ്ഞ പോലെ താൻ ഒട്ടേറെ സഹായം ചെയ്ത ആളുകളാണ് ഈ ചെയ്തത്. താന് അവരുടെ വിശപ്പടക്കി താൻ അവരുടെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്ത അതേ ആളുകളാണ് തന്നെ ക്രൂശിക്കാ ക്രൂശിക്കാ എന്ന് പറഞ്ഞു. നമ്മളൊരു നന്മ ചെയ്തിട്ടുള്ള ആള് നമുക്കെതിരെ തിരിയുമ്പോഴാണ് നമുക്ക് വിഷമം കൂടുന്നത്. കർത്താവിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഓ നമ്മൾ പ്രവചനവാക്യങ്ങൾ നമുക്കറിയാമല്ലോ, എന്റെ അപ്പം തിന്നുകയും ഓ അങ്ങനെയുള്ളവനാണ് എന്റെ നേരെ കുതികാല ഉയർത്തിയത്. സാധാരണഗതിയിൽ ക്ഷമിക്കാൻ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ കർത്താവ് അതിന്റെ ഒരു കണക്ക് സൂക്ഷിച്ച് മനസ്സിലിട്ട് ഈ കാര്യങ്ങൾ വറുത്തുപോരാതെ അത് അവർക്കറിയാതെ ചെയ്തതാണ്, ഒരു അലവൻസ് കൊടുക്കുക, അത് മറന്നു കളയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമുക്കും ഈ കാര്യത്തെ കാണാനായിട്ട് കഴിയാം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം നമ്മൾ മറന്നു എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പിന്നെയും തള്ളിക്കേറി വരും. ഞാൻ ഒരിക്കലെ വണ്ടി ഓടിച്ച് സാധാരണ പോകാത്ത ഒരു വഴിക്കൂടെ പോയപ്പോൾ പെട്ടെന്ന് എന്റെ പാട്ടൊക്കെ നിന്നു, മനസ്സിലെന്തോ ഒരു അകാരണമായ ഒരു അസ്വസ്ഥം. ഈ വഴി പോയപ്പോ ഒരു അകാരണമായ ഒരു അസ്വസ്ഥത വന്നു. ഞാൻ അപ്പം വിചാരിച്ചു എന്താ കർത്താവേ ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ലല്ലോ. ഞാനപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നു, ചില നാളുകൾക്ക് മുമ്പ് ഈ വഴിയെ കൂടെ വന്നപ്പോ, ഈ വഴിയെ കൂടെ ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോ ദൂരെ നിന്ന് ഒരു ബൈക്കുകാരൻ വരുന്നു, ഒരു കൊച്ചൻ, എന്റെ മകന്റെ പ്രായം തന്നെ ഇല്ലാത്ത ഒരു കൊച്ചൻ വണ്ടി ഓടിച്ചു വരും. അവരുടെ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പ്രശ്നമാണെന്ന് മനസ്സിലായി. ഞാൻ വണ്ടി ഒരിടത്ത് ഒതുക്കി നിർത്തി ഫോൺ അടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും അവൻ ശ്രദ്ധിക്കാതെ വന്ന് എന്റെ വണ്ടി ഇടിച്ചു. ഞാൻ ഉടനെ ക്രിസ്ത്യൻ അസംബ്ലിയിലുള്ള ആളല്ലേ, ഞാൻ ഇറങ്ങി എന്റെ ഏറ്റവും നല്ല മുഖമൊക്കെ കാണിച്ചുകൊണ്ട് പോലെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ആട്ടെ നീ വേറെ ആരോടും ഇങ്ങനെ ചെയ്യരുത് പോക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്നെ തന്നെ അഭിനന്ദിച്ചു, എത്ര നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പക്ഷെ അവൻ പറഞ്ഞു, ആ പ്രായമായ കണ്ണു കാണുകയോ ഈ സൈഡിലാണ് ഇത് പാർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞവൻ വണ്ടി ഓടിച്ചു പോയി. വർഷങ്ങൾക്ക് ശേഷം, നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞു ഞാനത് വിട്ടു മറന്നു. പക്ഷെ നാളുകൾക്ക് ശേഷം അതിലെ വരുമ്പോ ആ ഒരു പാടവിടെ അവശേഷിച്ചിട്ടുണ്ട്. ദൈവം ആ കാര്യം ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവര്, നമ്മുടെ ക്ഷമയ്ക്ക് നമ്മളൊരു ഒരു മുറി ഉണ്ടായാൽ അത് ഉണങ്ങിയെടുത്ത് ചിലടത്ത് പാട് കാണും, ചിലടത്ത് പാട് കാണുക. നമ്മളെ സംബന്ധിച്ചിടത്ത് ഒരു പാട് അവശേഷിക്കാതെ, അതിന്റെ ഒരു തഴമ്പ് അവശേഷിക്കാതെ അത് പൂർണ്ണമായിട്ട് ക്ഷമിക്കുകയും പൂർണ്ണമായിട്ട് കരിയുകയും ചെയ്യാം. കായംകുളത്തോടെ ഞാൻ ഒരിക്കലെ ബസ്സിൽ പോകുമ്പോൾ ഇതുപോലെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. എന്റെ അടുത്തിരുന്ന ഒരാള് പെട്ടെന്ന് പറഞ്ഞു, കണ്ടോ ആ നിൽക്കുന്ന ആളെ കണ്ടോ, ഇയാളെ പോലെ ഒരാൾ ഞങ്ങളുടെ അടുത്തുണ്ട്, ഇയാൾ മഹാമോശക്കാരനായ ആളാ, അങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അട്ടെ ആ ആളിനെ അറിയാമോ? അപ്പൊ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ ഇയാളെ പോലെ രൂപ ഇട്ട് എടുത്ത ഞങ്ങളുടെ നാട്ടിലുണ്ടാവും വലിയ ശല്യക്കാർ. നോക്ക, തനിക്ക് ശത്രുതയുള്ള ഒരാളിടുന്ന ജുബ പോലെ ഒരു ജുബ കണ്ടപ്പോ ഒരു ഓർമ്മ ഉണരുക ചെയ്യുന്നു, ഒരു ഓർമ്മ ഉണരുക. ക്ഷമിച്ചു മറന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പാടവശേഷിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു ദേവദാസൻ, വടക്കേ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങളുള്ള ഒരു ദേവദാസൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു മിഷണറി വനിതയോടൊപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബ്ലേഡോ കത്തിയോ കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞു. കൈ മുറിഞ്ഞ് ആഴത്തിൽ ഒരു മുറിവുണ്ടായി. ഉടനെ ഈ മിഷണറി വനിതയുടെ അവരുടെ ഭർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം അദ്ദേഹം അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് അതെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോ ഈ മിഷണറി വനിതയും ഭർത്താവും കൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോട് ഭർത്താവ് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾ പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, കർത്താവേ ഈ ദൈവദാസന്റെ ഈ മുറിവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇതെത്രയും വേഗം ഉണങ്ങണം. ഉണങ്ങുക മാത്രമല്ല, ഇതിനൊരു പാടുപോലും ഉണ്ടാവരുത്, പാടുപോലും ഉണ്ടാവരുത്. ഇത് കേട്ടുകൊണ്ടിരുന്ന മലയാളിയായ ദൈവദാസൻ വിചാരിച്ചു അതെങ്ങനെ ഒക്കുന്നു, ഇത്രയും ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായപ്പോ പാടുണ്ടാകാതെ ഇത് കരിയുമോ. പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം നാളുകൾ കഴിഞ്ഞപ്പം അത് ഉണങ്ങി. ഉണങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പോഴും ആ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ, അവളുടെ ലളിതമായ വിശ്വാസത്തിൽ അവൾ ധൈര്യത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെ അവിടെ ഒരു പാടുപോലും ഇല്ല. പാടുപോലും മാറ്റിത്തരുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് അദ്ദേഹം എഴുതിയത് വായിച്ചത് ഞാൻ ഓർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മുറിവുകൾ മറക്കണം, മുറിവുകൾ മറക്കണം, മറന്നേ പറ്റുകയുള്ളു. അവിടെ ഒരു പാടുണ്ടാകരുത്. എങ്ങനെയാണ് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് ഈ മുറിവ് പാടില്ലാതെ കഴിയുമോ? ഇല്ല. നമ്മൾ എത്ര നിശ്ചയിച്ചാലും നമ്മൾ ഇച്ഛ വെക്കുന്നതിനനുസരിച്ച്, ഇച്ഛ വെക്കുന്നതിനനുസരിച്ച് അത് കൂടിക്കൂടിയേ വരികയുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു കാര്യം എനിക്ക് മറക്കണം മറക്കണമെന്ന് നമ്മൾ അതിന്റെ അകത്ത് വാശി പിടിച്ചാൽ ഒരു ഒരു റബ്ബർ ബന്ത് തറയിൽ എറിഞ്ഞാൽ അത് എത്ര ശക്തിയോടെ തിരിച്ചു വരുമോ അതേ ശക്തിയോടെ അത് ബൗൺസ് ചെയ്ത് വരും. നമ്മുടെ ഇച്ഛ കൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ ഒക്കെ അവിടെയാണ് ഓ ആ നല്ല ശബരിയക്കാരന്റെ ഓമയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം വരുന്നത്. നല്ല ശബരിയക്കാരൻ എന്ത് ചെയ്തു? അവന് വന്ന് ആ മുറിവിൽ എന്ത് ചെയ്തു? വീഞ്ഞുവെണ്ണയും പകർന്ന് അത് സൗഖ്യമാകുന്ന ഒരു രംഗം. പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകരാതെ ഈ കാര്യം ഓ ആ നിലയില് പാടില്ലാതെ കഴിയാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ചില സന്ദർഭത്തിൽ നമ്മൾ വിട്ടുകളഞ്ഞു, നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തള്ളിക്കയറി വരാം. അപ്പോൾ വീണ്ടും കർത്താവിന്റെ അടുത്ത് ചെല്ലുക, കർത്താവേ ഈ മുറിവിന്മേൽ വീണ്ടും എണ്ണ പകരണമേ കർത്താവേ, ഇതൊരു പാടില്ലാതെ കരിയണം, ഇത് പാടുപോലും അവശേഷിക്കാനായിട്ട് ഇടയാകരുത് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം വളരെ കൃത്യതയുള്ള ഒരു ഒരു സർജനാണ്. കർത്താവിന്റെ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പാളുകയല്ല, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു മുള്ള് അത് നമ്മളെ വിഷമിപ്പിക്കുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നാമത് ആ മുള്ള് എടുത്ത് കളഞ്ഞിട്ട് കർത്താവിന്റെ അടുത്ത് ചെല്ലണം. കർത്താവിനോട് പറയണം, കർത്താവ് ഈ മുള്ളെടുത്ത് കളഞ്ഞെങ്കിലും അവിടെ വ്യസനമുണ്ട്, അത് നീ മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ എണ്ണയും വീഞ്ഞു പകർന്ന് ആ മുറിവിനെ സൗഖ്യമാക്കി തരും. നമുക്ക് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ ഇത്രയും പ്രയാസമുള്ള കാര്യമായിരിക്കുന്നത്? നമ്മുടെ ദേഹിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യം. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 19-21 വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ചാരശങ്ക, ക്രോധം, ശാഠ്യം, ദുർണപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വിളിക്കുക എക്സെട്ര എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലരും ധരിച്ചേക്കുന്ന ഇത്രയും ഉള്ളതാണ്. എന്നാൽ അതിൽ കൂടുതലുണ്ടെന്ന് ദൈവികമായ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമുക്ക് ബോധ്യം വരും. എങ്കിലും നമുക്ക് ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളൊരു തൃത്വമാണ്. നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു ദേഹിയുണ്ട്, നമുക്കൊരു ജഡമുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നുള്ളതിനപ്പുറത്ത് വീണുപോയ ആദാമ്യ ആ സ്വഭാവം എന്നുള്ള നിലയിലാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നുള്ളതിനെ എടുക്കേണ്ടത്. കാര്യം ഇതിന്റെ അകത്ത് പറയുന്നത് ആത്മാവിന്റെ ചില എററുകളെ കുറിച്ച് പറയുന്നു, ദേഹിക്ക് സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് പറയാവുന്നുണ്ട്. നമ്മുടെ ഈ ആസക്തിയുള്ള ശരീരത്തിന് ജഡത്തിന് സംഭവിക്കാവുന്ന ചില പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പാപങ്ങളെ മൂന്നായിട്ട് ഇവിടെ തിരിക്കാനായിട്ട് കഴിയും. വീണുപോയ ആദാമവംശത്തിന്റെ പ്രവൃത്തികളോ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്നുള്ളതിനെ നമുക്ക് ആ നിലയിൽ നോക്കാം. ആ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, മദ്യപാനം, വെറുക്കൂത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ജഡവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആസക്തി നിറഞ്ഞ ജഡവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുർനടപ്പായാലും അശുദ്ധിയായാലും ദുഷ്കാമമായാലും മദ്യപാനമായാലും വെറുക്കൂത്തായാലും ഈ കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ ഒരു ആത്മാവിന്റെ തലത്തിൽ നമ്മൾക്ക് വരാവുന്ന ഒരു തെറ്റുകളെക്കുറിച്ച് രണ്ടെണ്ണം അവിടെ പറയുന്നുണ്ട്. അത് വിഗ്രഹാരാധനയും ആഭിചാരവുമാണ്. നമ്മൾ തൃപ്തമായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം ഇതിലെവിടെയാണ്? ജഡത്തിലാണോ, ദേഹിയിലാണോ, ആത്മാവിലാണോ? ദേഹത്തിലാണോ, ദേഹിയിലാണോ, ആത്മാവിലാണോ ദൈവത്തിന്റെ സാന്നിധ്യം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ കർത്താവ് നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത്. ആ ആത്മാവിൽ വസിക്കുന്ന ആ കർത്താവ് ആ ദൈവത്തിനെതിരെ ചെയ്യാവുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാ? ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തികളാണ് വിഗ്രഹാരാധന. യഥാർത്ഥ ദൈവത്തിനെതിരെ ഒരു വിഗ്രഹത്തെ സേവിക്കുന്നത്, അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവത്തിനെതിരെയുള്ള ഒരു ലംഘനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആഭിചാരവും അതുപോലെ അന്യമായ ഒരു ദേവനെ ആശ്രയിച്ച് ചെയ്യുന്ന ചില ക്ഷുദ്ര പ്രവർത്തനങ്ങളാണ്. അപ്പൊ വിഗ്രഹാരാധനയും ആഭിചാരവും നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ. നമ്മുടെ സ്വന്തം ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഓ വെറുക്കൂത്ത, മദ്യപാനം, ഇത് വേറൊരു വകഭേദം. എന്നാൽ ബാക്കി പറയുന്നതെല്ലാം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ദേഹിയുമായി ബന്ധപ്പെട്ടതാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കി അവയെല്ലാം ഓരോന്നായിട്ട് വായിച്ചാൽ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുഗ്നവൃക്ഷം, ഭിന്നത, അസൂയ, എട്ടുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയാം. ഇതിനകത്തെല്ലാം മറ്റൊരാളുമായിട്ട് താരതമ്യപ്പെട്ടുള്ള കാര്യം, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പകയെന്ന് പറയാൻ പകയ്ക്കാൻ വേറൊരാൾ വേണം. ചില ആളുകൾ വളരെ പകയുള്ള ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടോ? ആന ഈ പക സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്, വളരെ നാളുകൾക്ക് ശേഷവും. എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് ആ ഒരു പക ആ നിലയിൽ അത് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് മനസ്സിൽ. അവർക്ക് ആരെങ്കിലും ഒരാൾ എപ്പോഴും ഒരു പകയ്ക്കാൻ ഒരാൾ വേണം, എപ്പോഴും അവർക്കൊരു ശത്രു വേണം. ഈ ശത്രു ഇല്ലാതെ ജീവിക്കാൻ നോക്കാത്ത ചില ആളുകളുണ്ട്. ആര് ശത്രുവായില്ലെങ്കിൽ ഒരാളെ അവർ ശത്രുവാക്കും. നോക്കുക, പക മറ്റൊരാളുമായി ബന്ധപ്പെട്ടതാണ്, പിണക്കം മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഓ ഭിന്നത, അസൂയയായാലും ക്രോധമായാലും ശാഠ്യമായാലും ദുർഗവൃക്ഷമായാലും ഇതെല്ലാം നമ്മുടെ ദേഹിയുമായി നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് ആ നിലയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒന്നായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പലപ്പോഴും ക്ഷമിക്കാനൊക്കാത്ത കാര്യങ്ങൾ കടന്നു വരുന്നത്. ഈ പറഞ്ഞ എട്ടുകൂട്ടം ജഡത്തിന്റെ പ്രവൃത്തികൾ പലത് വന്നു, അതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങളും ക്ഷമിക്കാനൊക്കാത്ത മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മള് തിരിച്ചറിയുമ്പോൾ അത് എത്ര വളരെ വളരെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ, അതിന്റെ മുന്നോട്ടുള്ള സ്പീഡിനെ കുറച്ച് കാണുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ മനസ്സ്, അത് പകയും പിണക്കവും ജാരശങ്കയും ക്രോധവും ശാഠ്യവും ദുർദോഷവും ഭിന്നതയും അസൂയയും ഇല്ലാതെ ഒരു തെളിമയോടെ ആയിരുന്നാലേ നമുക്ക് മുന്നോട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പോകാനായിട്ട് കഴിയുള്ളൂ. അത് പിശാചിനും അറിയാം. പിശാച് എന്ത് ചെയ്യും? ആ സ്ഥാനത്തേക്ക് പല കാര്യങ്ങളും, പകയും പിണക്കവും, കണ്ടോ അങ്ങനെ ചെയ്തത് കണ്ടോ, ഇങ്ങനെ വന്നത് കണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ഇതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനൊക്കുമോ? കർത്താവിന് ഒരാളോട് പക സൂക്ഷിക്കുകയും ഒരാളോട് പിണക്കം സൂക്ഷിക്കുകയും ഒരു കാര്യത്തിൽ ഒരു സസ്പിഷൻ, ഒരു ശങ്ക ഉണ്ടായിരിക്കുകയും മറ്റൊരാളോട് ക്രോധിച്ച് ഒരു കാര്യം ചെയ്യുകയും ഒരു പിടിവാശി, അതുപോലെ ഒരു പക്ഷം തിരിയല്, ഭിന്നത, അസൂയ, ഈ നിലയിലുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ദേഹിയിൽ, കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. അവനെ അറിഞ്ഞിട്ട് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് പ്രിയപ്പെട്ടവർ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ അവിടുന്ന് ഭൂമിയിൽ ഈ നിലയിൽ എന്നെപ്പോലെ ഒരു ജീവിതം ജീവിച്ചവനാണല്ലോ. കർത്താവെ, പല വിധത്തിൽ പകയും പിണക്കവും ഒക്കെ വരാവുന്ന സാഹചര്യങ്ങൾ നിനക്കും കടന്നു വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ടോ? നമുക്കുള്ള അതേ പ്രലോഭനങ്ങൾ തന്നെ ആർക്കും വന്നിട്ടുണ്ട്? കർത്താവിന് വന്നിട്ടുണ്ട്. അന്ന് കാറുണ്ടായിരിക്കുകയില്ല, കാറിൽ ഒരു ബൈക്ക് വന്ന് മുട്ടിയിരിക്കുകയില്ല, കർത്താവ് ഓടിച്ചു പോകുന്ന കാറിൽ ഒരു ബൈക്ക് വന്ന് മുട്ടിയിട്ടുണ്ടാകുകയില്ല, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കാര്യം ഉണ്ടായിട്ടുണ്ടാകുകയില്ല. പക്ഷേ അതിന്റെ പിന്നിലുള്ള അതേ പ്രശ്നം തന്നെ കർത്താവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം 2000 വർഷങ്ങൾക്ക് മുമ്പും ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. കർത്താവ് ഒരു പണിശാലയിൽ അജ്ഞാതകാലം എന്ന് പറഞ്ഞ കർത്താവിന്റെ 30 വർഷത്തെ ഹിഡൻ ലൈഫിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്. ഹിഡൻ ലൈഫ് 3.5 വർഷത്തെ ജീവിതം മാത്രമാണല്ലോ നമുക്കറിയാവുന്നത്. അതിന്റെ മുമ്പുള്ള 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു കാര്യവും നമുക്കറിയില്ല. ആ കാലഘട്ടത്തിൽ കർത്താവിന് എന്താ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരാളുടെ ഭാവനയിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ഒരു ആശാരി സ്വന്തം പണിശാലയിൽ ഇരുന്ന് പണി ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ചിലർ വന്ന് അർജന്റ് കാര്യമാണെന്ന് പറഞ്ഞ് മറ്റു പണികളെല്ലാം മാറ്റി വെപ്പിച്ചേച്ച് ഒരു മേശ ആ നിലയിൽ കൂട്ടിച്ച് കൊണ്ടുപോകും. പണത്തിന്റെ കാര്യം ചോദിക്കുമ്പോഴും അത് പിന്നെ തരാം. ചിലർ കബളിപ്പിച്ചു പോകും ഇല്ലേ? ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നേരിടാവുന്ന അതേ പ്രലോഭനങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ നസ്രത്തിലെ ആ കൊച്ചു പണിശാലയെ ഏതെല്ലാം തരം രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കർത്താവ് പക്ഷേ അതിന്റെ ഒരു കണക്ക് സൂക്ഷിച്ചില്ല. എന്തുകൊണ്ട് കർത്താവിന് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു? കർത്താവ് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഓ താന് നിത്യതയുടെ ആളാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടായി. ഇതെന്ന് പറയുന്നത് താൽക്കാലികമായ കാര്യമാണ്. അവൻ എന്നെ കബളിപ്പിച്ചു കൊണ്ടുപോയി, സാരമില്ല, എന്റെ ജീവിതം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് ഒരു അലവൻസ് കൊടുത്ത് അവരെ ആ നിലയിൽ വിട്ടുകളയുന്ന ഒരു അനുഭവം, മനസ്സിലൊരു പക സൂക്ഷിക്കാത്ത അനുഭവം കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എന്റെ ജീവിതം ആ നിലയിൽ ഒരു സുതാര്യമായ ജീവിതമായിരിക്കണം, ഒരു ട്രാൻസ്പെറന്റ് ആയ ജീവിതമായിരിക്കണം. തീർച്ചയായിട്ടും ചില ഓർമ്മകൾ വന്നെന്നിരിക്കാം, പക്ഷേ അപ്പോഴും നമ്മൾ അത് സ്വാഭാവികമാണ് എന്ന് പറയാതെ കർത്താവേ ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും യേശു ക്ഷമിച്ചതുപോലെ, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും കൊലോസർ കഴിഞ്ഞ ലേഖനത്തിലും എഫേസർ കഴിഞ്ഞ ലേഖനത്തിലും എന്നോട് ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ അതിൽ കുറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കാനിടയാകല്ലേ, കർത്താവേ എന്നെ സഹായിക്കണം എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ നിലയിലുള്ള ക്ഷമിക്കാത്ത ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ചിലപ്പോ നമ്മൾ തന്നെ ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടു പോകാം. നമ്മൾ ചിലപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ശരി ക്ഷമിച്ചു, ഈ കാര്യത്തിന് ക്ഷമ ചോദിച്ചു, ആ കാര്യം വിട്ടുകളഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്നാൽ ചിലപ്പോൾ അത് ആ നിലയിൽ പൂർണ്ണമായിട്ട് വിട്ടുകളഞ്ഞെന്ന് വരികയില്ല. അതിന്റെ അകത്ത് നമ്മളൊരു പകവീട്ടൽ ചിലപ്പോൾ ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ എന്താ, എന്നെ അവര് ആ നിലയിൽ ആക്ഷേപിച്ചു, പക്ഷെ ഞാൻ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാനത് വിട്ടുകളഞ്ഞു, അത് കണക്ക് സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പണ്ടത്തെ പോലെ തന്നെ രാവിലെ വന്ന് രസേനകളെല്ലാം ഇടുകയും രാവിലെ വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പം ചെയ്യുന്നതിന്റെ അകത്ത് തെറ്റില്ല, അങ്ങനെ തന്നെ ചെയ്യുകയും വേണം. പക്ഷെ ചെയ്യുമ്പോഴുള്ളിന്റെ ഉള്ളിൽ നമ്മൾ അവരോടൊരു നിശബ്ദമായ പ്രതികാരം വീട്ടലാണ് ഈ ചെയ്യുന്നതെങ്കിൽ പ്രയോജനമില്ല എന്ന് തന്നെയല്ല, അത് ചെയ്യുന്ന ആൾ കബളിപ്പിക്കപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അയാൾ എന്താ ചിന്തിക്കുന്നത്? ആഴത്തിൽ ദൈവത്തിന്റെ വെളിച്ചം ലഭിച്ചില്ലെങ്കിൽ തന്റെ ഉള്ളിലുള്ള തിന്മയെ തിരിച്ചറിയില്ല. അയാൾ വിചാരിക്കും, ഞാൻ നോക്കാം, ഞാൻ എത്ര നല്ല മനുഷ്യൻ, എന്നോട് അവരങ്ങനെയെല്ലാം ചെയ്തു, ഇങ്ങനെയെല്ലാം ചെയ്തു, എന്നിട്ടും ഞാൻ ഒരു കണക്ക് സൂക്ഷിക്കുന്നില്ല, ഞാൻ പഴയതുപോലെ വന്ന് മീറ്റിംഗ് നടക്കുന്ന ഹോളെല്ലാം തൂത്ത് തുടച്ചിട്ട് കസേരകളും എല്ലാം ഇടുന്നു. പക്ഷെ കസേര ഇടുമ്പോഴും ആ കസേര എടുത്ത് വെക്കുമ്പോൾ ഒരു കനമുണ്ട്. ശരി, ഉണ്ടോ? ഉണ്ടാകരുത്. ഉണ്ടായാൽ നീ അത് സമ്മതിക്കുന്നതാണല്ല. അതിനു പകരം ഉണ്ടായില്ല എന്ന് ഭാവിച്ചു പോയാൽ ഒരിക്കലും നീ ആ സത്യത്തെ അഭിമുഖിക്കില്ല. നമ്മളെക്കുറിച്ചുള്ള സത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. നമ്മളെ ഒരു ശരിയായ വെളിച്ചത്തിൽ, ദൈവികമായ വെളിച്ചത്തിൽ കാണാൻ കഴിയാതെ പോയാൽ പ്രിയപ്പെട്ടവരെ അതാണ് ചതിക്കപ്പെട്ടു പോകാവുന്ന ഒരു സാധ്യത. ഇവിടെ ഇതാ, നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ആ നിലയിൽ ഒരു ഡിസപ്ഷനിൽ ഒരിക്കലും ആളുകളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് ഉള്ളിന്റെ ഉള്ളിൽ അത് സംബന്ധിച്ചൊരു കണക്ക് വെക്കുകയോ അത് ഒരു തെറ്റായ നിലയിലുള്ള ഒരു വെളിച്ചത്തിൽ കിട്ടിയ ഒരു ക്ഷമിച്ചതായ ഒരു ബോധ്യമോ ആയിരുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങളിലൂടെ നോക്കാം. നമ്മളോട് ക്ഷമിക്കുന്നതാണ്. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ അവരോട് എന്തോ ഒരു ഔദാര്യം കാണിച്ചു എന്നാണ്. പക്ഷെ ദൈവവചനം പറയുന്നത് എന്താ? ദൈവവചനം പറയുന്നത് നമ്മൾ അവരോട് ക്ഷമിക്കുമ്പം നമ്മൾ നമ്മളോട് തന്നെയാണ് നന്മ ചെയ്യുന്നത്. പത്താം സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം നോക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ഇല്ല, ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായിപ്പോ. എന്നുവെച്ചാൽ സഹോദര സഹോദരി, ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ക്ഷമിക്കുന്നത് ആ ആളിനോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച് നിന്നോട് തന്നെ നീ കാണിക്കുന്ന ഒരു നന്മയാണ്. അല്ലെങ്കിൽ നീ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നീ എന്ത് സംഭവിക്കും? വേഗത്തിൽ ഇവിടെ നോക്ക്, ആ തിടുക്കം കണ്ടോ? നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നീ ഒരു തടവിലായിപ്പോ. എങ്ങനെയാ തടവിലായി പോകുന്നത്? ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ തടവില. നമ്മൾ ക്ഷമിക്കാത്ത ആളുകളെക്കുറിച്ചുള്ള ചിന്തയുടെ തടവില നമ്മൾ മിക്കപ്പോഴും. ആളുകളുടെ മനസ്സിലൂടെ, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഓർത്ത് നോക്കുക. പലതും നമ്മൾ ആ കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ പലതും മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അതിന്റെ ഒരു തടവിലായി പോകും. നമുക്കതൊരു സ്വസ്ഥത തരികയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പം അവരോടല്ല നമ്മൾ ഔദാര്യം കാണിക്കുന്നത്, മറിച്ച് നമ്മളോട് തന്നെ ഔദാര്യം കാണിക്കും. നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കാതിരുന്നാലോ അത് മനസ്സിൽ കൊണ്ട് നടന്ന അവസാനം മറ്റസുഖങ്ങളായിട്ടും മറ്റു പല കാര്യങ്ങളായിട്ടും പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാമല്ലോ. തടവിലായിപ്പോ, നീ തടവിലായിപ്പോ. സഹോദര സഹോദരി, നീ ഒരു തടവിലായിപ്പോകല്ലേ? ക്ഷമയെക്കുറിച്ചുള്ള സന്ദേശങ്ങളും ദൈവവചനങ്ങളും ധാരാളമായി കേട്ടിട്ടും ഇതുപോലെ ഒരു സഭയിൽ വളരെ വർഷങ്ങൾ ഇരുന്നിട്ടും അവസാനം ദൈവവചനം, എന്റെ മകൻ എന്റെ മകൾ അവളൊരു തടവിലായിപ്പോയി, അവളെ ദ്രോഹിച്ച, നന്മ ചെയ്തവരല്ല, നമ്മളെ ദ്രോഹിച്ച ആളുകളാണ്. പക്ഷെ അവരോട് നമ്മൾ ഔദാര്യപൂർവ്വം വിട്ടുകളഞ്ഞില്ലെങ്കിൽ, കർത്താവിനെ പോലെ വിട്ടുകളഞ്ഞില്ലെങ്കിൽ, അവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളുടെ തടവുകാരനും തടവുകാരിയുമായി നീ മാറിപ്പോയി എന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖത്തോടെ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങളെ വളരെ ഗൗരവത്തോടെ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞത് നമ്മളൊരു കൗണ്ടർ കൾച്ചറിന്റെ ആളുകളാണ്, വ്യത്യസ്തമായ ഒരു കൾച്ചറുള്ള ആളുകളാണ്. നിലവിലുള്ള സമൂഹം അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങളെ കാണുന്നവരാ. നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ കർത്താവ് എന്ത് ചെയ്തത്? ക്ഷമിച്ചത്. ഇന്നത്തെ ലോകത്ത് ആളുകൾ ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്? ക്ഷമിച്ചാൽ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ഊർജമില്ല. പലരുടെയും മുന്നോട്ടുള്ള വളർച്ച അസൂയയിലും പകയിലും നിന്ന് ഉടലെടുത്തത്. ഈ ചില ബിസിനസ് സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ബിസിനസ് സ്ഥാപനം അങ്ങനെ ചെയ്യുമ്പോൾ അതിനപ്പുറത്തൊരു കാര്യം ചെയ്യുമ്പോൾ ആ മത്സരത്തിലും പകയിലുമാണ് ഈ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. ഒരു കുടുംബം ഒരു കാർ വാങ്ങിച്ചു, ശരി, അത് കാണുമ്പോഴാണ് അതിനെ കവിയുന്ന കാർ വാങ്ങാനുള്ള ഒരു മത്സരം വരുന്നത്. ഈ പകയിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. മത്സരത്തിലാണ് പിശാച് ഈ ലോകത്തിന്റെ പുരോഗതി എന്ന് പറയുന്ന കാര്യത്തെ ആ പിശാച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഒന്നും വേണ്ട, കൊച്ചു കുട്ടികൾ തമ്മിലുള്ള മത്സരം, ഇല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാര് തമ്മിലുള്ള മത്സരം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ 98 മാർക്ക് കണക്കിന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അവനെ അമ്മ പിടിച്ച് അടിച്ചേച്ച് ചോദിക്കുന്നത് ബാക്കി 2 മാർക്ക് എവിടെ പോയടാണ്. അല്ല, 98 കിട്ടിയല്ലോ എന്നല്ല, 2 മാർക്ക് എവിടെ പോയി? അങ്ങനെ വീട്ടിലെ കൊച്ചിന് 100 കിട്ടിയല്ലോ. നോക്ക, 1-ാം ക്ലാസ് മുതൽ നമ്മൾ ഈ മത്സരത്തിന്റെ ഒരു ആത്മാവാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിവെക്കുന്നത്. ഈ ലോകം മത്സരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കർത്താവ് വന്നപ്പോഴോ ഞാനിത് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ മത്സരത്തിന്റെ റാറ്റ് റേസിൽ നിന്ന്, മൂഷിക ഓട്ടത്തിൽ നിന്ന് കർത്താവ് മാറി നിൽക്കുക ചെയ്യും. ഇംഗ്ലീഷിൽ മൂഷിക ഓട്ടം, റാറ്റ് റേസ് എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് വെച്ചാൽ എന്താ, എലികൾ ഓടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു എലിയും അതിന്റെ മുമ്പിൽ വേറൊരു എലി ഓടാനായിട്ട് സമ്മതിക്കില്ല. ഒരു എലി മുമ്പിൽ ഓടുമ്പോൾ പുറയിലുള്ള എലി ഇതിനെ കവച്ചു വെച്ച് മുമ്പിൽ പോകാനായിട്ട് ഓടും. അങ്ങനെ ഇവർ തമ്മിലുള്ള മത്സരത്തിലായി ഓട്ടം. അതുകൊണ്ട് റാറ്റ് റേസ് എന്നൊരു പ്രയോഗം. നമുക്ക് ഈ ലോകത്തിൽ പിശാച് എന്ത് ചെയ്തിരിക്കുന്നു? ബിസിനസ് സ്ഥാപനങ്ങളെയാകട്ടെ, ഏത് കുടുംബങ്ങളെയാകട്ടെ, വ്യക്തികളെയാകട്ടെ, ഇവർ തമ്മിലുള്ള ഒരു മത്സരത്തില് അതിനെ ഊതിപ്പെരുപ്പിച്ചാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാണുന്ന പുരോഗതി എന്ന് ആളുകൾ പറയുന്ന ഒരു കാര്യം കൊണ്ടുവെക്കുന്നത്. കഴിഞ്ഞിടെ ആലപ്പുഴയില് ഒരു കുടുംബത്തില് കൊടയുണ്ടാക്കുന്ന ഒരു കുടുംബം, അവരെന്ത് ചെയ്തു, അവര് ചേട്ടൻ അപ്പം മരിച്ചു കഴിഞ്ഞപ്പം ചേട്ടനും കൂടെ വഴക്കുണ്ടായി, ആ കൊട കമ്പനി രണ്ടായി. അതിനെ തുടർന്ന് നമ്മൾ വിചാരിക്കും ഇടാ ചേട്ടനും വലിയനും കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു, അവരൊന്നിച്ച് അവരൊന്നിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് ഈ കൊട കമ്പനി പിന്നെയും സന്തോഷമായിട്ടും നന്നായിട്ടും അഭിവൃദ്ധിയിലും പോകുമായിരുന്നല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നാളുകൾക്ക് ശേഷം ഈ രണ്ട് കൊട കമ്പനികൾ രണ്ട് ചേട്ടനും വലിയനും രണ്ടായിട്ട് വിഭജിച്ച് രണ്ടുപേരിട്ട് ആ നിലയിൽ മത്സരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നേട്ടമുണ്ടായി എന്ന് പറഞ്ഞ് അവരുടെ ഈ ബിസിനസ് സ്ഥാപനത്തെ വിലയിരുത്തി ഒരു ആർട്ടിക്കിൾ വരുന്നത് ഞാൻ വായിക്കാനായിട്ടിടയാണ്. ഓക്കെ, ആ ലേഖനത്തിൽ പറയുന്നത് എന്താ, ഇവര് ഒന്നിച്ച് നിൽക്കാതിരുന്നതാണ് നന്നായി. ഒന്നിച്ചായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്ര വളർച്ച ഉണ്ടാകുള്ളൂ, ഗ്രാഫും കണക്കും ഇതുമെല്ലാം വെച്ച് ഉള്ള ഒരു ലേഖനമാണ്. ഇവര് രണ്ടായിട്ട് ചേട്ടനും വലിയനും കൂടെ വഴക്കുണ്ടായി, രണ്ടുപേരും ഒരു കൊട കമ്പനിക്ക് ആ പേരും മറ്റേ കൊട കമ്പനിക്ക് ഈ പേരും ഇട്ട് രണ്ടുപേരും കൂടെ മത്സരിച്ചുകൊണ്ട് രണ്ടുപേരും വളർന്നു. ഈ ലോകത്തെ കാര്യങ്ങളെല്ലാം മത്സരത്തിന്റെ ഒരു ആത്മാവിലാണ് പിശാച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. കർത്താവ് അതിന് നേരെ എതിരായിട്ട് നിന്നു. കർത്താവ് പറഞ്ഞു, ഞാന് ആ നിലയില് ഒരു മത്സരത്തിനില്ല, ഞാൻ ഈ കാര്യം ക്ഷമിക്കുന്നു, ഞാൻ വിട്ടുകളയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളും കർത്താവിന്റെ പിന്നാലെ പോകുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ മത്സരത്തെയല്ല നമ്മൾ പിന്തുടരുന്നത്, മറിച്ച് കർത്താവിനെയാണ് പിന്തുടരുന്നത്. കൗണ്ടർ കൾച്ചറിന്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾ വിട്ടുകളയുകയാണ്, ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമുക്കുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് കാണുകയില്ല. അങ്ങനെ ഒരു അലവൻസ് കൊടുത്ത് നമ്മൾ അവരോട് ക്ഷമിക്കണം, അവർ വന്ന് നമ്മളോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 50-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നോക്കുക. യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഹാ, തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കിട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടത്തി. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഒരു വെളിച്ചം മറ്റൊരാൾക്ക് കാണുകയില്ല, അത് ശരിയാണ്. നമ്മൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പി. മറ്റൊരാളുടെ വെളിച്ചത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിനക്കൊരു കാര്യത്തെക്കുറിച്ച് ബോധ്യം തന്നോ, ക്ഷമ ചോദിക്കാനായിട്ട് ഒരു ബോധ്യം തന്നോ, നീ പോയി ക്ഷമ ചോദിക്കുന്നതാണ് നിന്റെ വെളിച്ചത്തിൽ നടക്കുകയാണ് ദൈവം ആഗ്രഹിച്ചത്. അല്ലാതെ ആ ആൾ എന്നോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നിന്റെ വെളിച്ചത്തിൽ ആ ആള് നടക്കാൻ നീ ആവശ്യപ്പെടുക ചെയ്യും. ദൈവജനം അങ്ങനല്ല, നമുക്ക് നമ്മുടെ വെളിച്ചത്തിൽ നടക്കാനേ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ വെളിച്ചത്തിൽ മറ്റൊരാൾ വന്ന് നടക്കാൻ നമുക്ക് നിർബന്ധിക്കാനാവില്ല. പണ്ടൊരു അന്ധനെ കൂട്ടുകാരന്റെ വീട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞു പോയി രാത്രിയിൽ പോയ ഒരു കാര്യം ഒരിക്കലെ ജീവമൊഴിയിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു. ഒരു അന്ധൻ കൂട്ടുകാരന്റെ വീട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞു രാത്രി 10-11 മണിയായപ്പം അയാൾ സ്വന്തം വീട്ടിലേക്ക് പോവുക. പോകാൻ നേരത്ത് ആ വീട്ടുകാരനായ സുഹൃത്ത് ഈ ആളിന്റെ കയ്യിൽ ഒരു വിളക്ക് കൊളുത്തി അയാളുടെ കയ്യിൽ പിടിപ്പിച്ചു. അയാളോട് പറഞ്ഞു, സുഹൃത്തെ നീ വീട്ടിൽ പോവുകയാണല്ലോ, ഈ വിളക്ക് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, നീ എന്നെ ആക്ഷേപിക്കുകയാണോ, എനിക്ക് കണ്ണു കാണുകയില്ല, എനിക്ക് രാത്രിയും പകലും ഒരുപോലെ, ഞാൻ പകലായാലും രാത്രിയായാലും ഞാൻ എന്റെ ആ വെള്ളവടി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിളക്കെന്തിനാ, കണ്ണു കാണാത്ത എന്റെ കയ്യിൽ ഒരു വിളക്ക് പിടിപ്പിച്ചത് ആളുകളുടെ മുമ്പിൽ എന്നെ ഒരു പരിഹാസം മാത്രമാക്കാനാണോ? നീ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു, ചെങ്ങാതെ നിന്നുണ്ട് കണ്ണാടി വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്നെ അപമാനിക്കുകയാണ് എന്നൊക്കെ ഈ അന്ധൻ പറഞ്ഞു. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, നിന്നെ ഉദ്ദേശിച്ചല്ല ഇത്, മറിച്ച് നീ രാത്രിയിൽ വെട്ടമൊന്നും ഇല്ലാതെ നടന്നു പോയാൽ വലിയവരും വന്ന് നിന്നെ മുട്ടും, അത് സംഭവിക്കാതിരിക്കാൻ എന്റെ കയ്യിൽ ഈ വിളക്കിരിക്കാം. അപ്പോ ഈ ആളിന് വേണ്ടിയല്ല, വന്നാരും നമ്മളെ മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിളക്ക് പിടിച്ചേക്കുന്നത് എന്ന് അന്ധൻ വിചാരിച്ചു. അന്ധൻ അങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും ഒരാൾ വന്ന് ഇദ്ദേഹത്തെ മുട്ടി. മുട്ടിയപ്പോഴും ഈ വീണ കഴിഞ്ഞ് അന്ധൻ നിന്നിട്ട് ചോദിച്ചു, സുഹൃത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കയ്യിൽ ഒരു വിളക്ക് പിടിച്ചിട്ടും നിങ്ങൾ വന്ന് എന്നെ മുട്ടിയല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, നിന്റെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. ഞാനൊരു അന്ധനാ, ഞാനും നിന്റെ കയ്യിലുള്ള വിളക്ക് കണ്ടില്ല, ഞാനും ഇരുട്ടത്ത് വരികയാണ്. നോക്കിയ മറ്റൊരു അന്ധം വന്ന് മുട്ടി ഈ വിളക്ക് കയ്യിൽ പിടിച്ചു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു വിളക്കിന്റെ വെളിച്ചത്തിൽ മറ്റൊരാള് അയാളുടെ പാത കണ്ടെത്തും എന്ന് നമ്മൾ വിചാരിക്കരുത്. അയാളെ അങ്ങ് അയാളോട് നമുക്ക് അങ്ങനെ ആവശ്യപ്പെടാനും പറ്റുകയില്ല. ഈ വാക്യത്തിലേക്ക് വരുമ്പോ നമ്മളൊക്കെയും നമ്മുടെ തീയുടെ വെളിച്ചത്തിലും നമ്മൾ കൊളുത്തിയിരുത്തിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടക്കാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയില് ക്ഷമയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ടുണ്ട്. അത് നമ്മൾ ധാരാളം നമ്മുടെ മീറ്റിങ്ങുകളിൽ കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കർത്താവ് കാണിച്ചു തന്ന ആ മാർഗത്തിൽ പോവുക എന്നുള്ളതാണ്. ലോകത്തിന്റെ ഒരു മാർഗം പിന്തുടരുക എന്നുള്ളതല്ല. ക്ഷമിക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾക്കല്ല ഔദാര്യം കാണിക്കുന്നത്, നമുക്ക് തന്നെയാണ്. ക്ഷമിക്കുക എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങൾ നമുക്കാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ ഇതുപോലെയുള്ള ഒരു സഭയിൽ, ക്ഷമയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ കേൾക്കുന്ന ഒരു സഭയിൽ, പലപ്പോഴും ഇതിന് ഉണ്ടാകാവുന്ന ഒരു മറുവശം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. നമ്മുടെ ഇടയിൽ ക്ഷമയെക്കുറിച്ച് ധാരാളം കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഈ ക്ഷമയെക്കുറിച്ച് പറഞ്ഞും ക്ഷമിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും ഒക്കെയും ചെയ്തതിന് ശേഷവും പലരുടെയും ഒരു മനസാക്ഷി വളരെ ബലഹീനമായി പോകാനൊരു സാധ്യതയുണ്ട്, വളരെ ദുർബലമായി പോകാനൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മനസാക്ഷിയിലാണല്ലോ കുറ്റബോധം വരുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മനസാക്ഷി വളരെ തെളിമയുള്ളതായി വരുന്നു. അങ്ങനെയുള്ള തെളിമയുള്ള ഒരു മനസാക്ഷിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന കൊച്ചു കാര്യങ്ങൾ പോലും നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കാം. നമ്മൾ അതിനൊക്കെ പോയി ക്ഷമ ചോദിക്കും. പക്ഷെ അങ്ങനെ ക്ഷമ ചോദിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ എന്ന് കണ്ടോണ്ട് പിശാച് അത് തന്നെ നമുക്കെതിരെ ഒരു ആയുധമാക്കി തീർക്കാനൊരു സാധ്യതയുണ്ട്. അതാണ് ദുർബലമായ ഒരു മനസാക്ഷി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അതായത് നമ്മൾ ഒരാളോട് ചെന്ന് ക്ഷമ ചോദിക്കുന്നു, ക്ഷമ ചോദിച്ചേച്ച് മടങ്ങി വന്നിട്ടും നമുക്കുള്ളിൽ ഒരു സ്വസ്ഥതയില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ മനസാക്ഷി ദുർബലമായ ഒരു മനസാക്ഷിയാണ്. നമ്മളൊരാളോട് ക്ഷമ ചോദിച്ചു, കർത്താവിന്റെ മുമ്പാകെ ചെന്ന് നരപ്പായി കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മുടെ മനസ്സിൽ ഒരു സ്വസ്ഥതയില്ലാതെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നാൽ അത് ദൈവികമായ ഒരു കാര്യമല്ല, പിശാചിൽ നിന്നുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെ നിരാകരിക്കാം. നമ്മൾ ചെയ്യുന്ന, കേവലം ചെന്ന് ചോദിക്കുന്ന ആ ക്ഷമ ചോദിക്കുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു കർമ്മമാർഗമായി പോകും. മറിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷമിക്കുന്നത്? ഒന്ന് യോഹന്നാനിലെ നമുക്കറിയാവുന്ന വാക്യമുണ്ടല്ലോ, ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 7-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുന്നതിന് കാരണം പറഞ്ഞേക്കുന്നത്. 7-ാമത്തെ വാക്യം യേശുവിന്റെ രക്തം എന്നൊരു കാര്യമാണ്. നമ്മൾ ചെന്ന് ചോദിക്കുന്ന ആ കേവല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു, മറിച്ച് നമ്മുടെ ആ വില്ലിംഗ്നെസ്സും നമ്മളത് ചെയ്യുന്നതും അത് ചിലപ്പോൾ ഒരു ബലഹീനമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നാലും ഓ, അത് സംബന്ധിച്ച് നമ്മളൊരു കുറ്റബോധം സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇതുപോലെ ഒരു സഭയില് പലപ്പോഴും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെയും വലിയ കുറ്റബോധത്തിന് അടിമകളാണ്. അവർ പറയും, ഞാൻ ആ കാര്യം അവനോട് ചെന്ന് ക്ഷമ ചോദിച്ചു, അവളോട് ക്ഷമ ചോദിച്ചു, കർത്താവിനോട് ക്ഷമ ചോദിച്ചു, ഇപ്പോഴും എന്റെ മനസ്സിൽ അതങ്ങനെ. സഹോദര, നീ ദൈവത്തിന്റെ മുമ്പാകെ ഒരു പ്രവേശനം നിന്റെ മെറിറ്റിൽ നോക്കുന്നത് കൊണ്ടാണ് നിന്റെ മനസ്സാക്ഷി പിന്നെയും ആ നിലയിൽ ബലഹീനമായിരിക്കുന്നത്. അതിന് പകരം ഈ വചനത്തിലേക്ക് വരിക. ഈ വചനം യേശുവിന്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ആ കേവല പ്രവൃത്തിയല്ല. പ്രവൃത്തി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ചെന്ന് ക്ഷമ ചോദിച്ചിട്ടും പിന്നെയും നമ്മുടെ മനസ്സിൽ നിന്ന് ആ കാര്യം മാറുന്നില്ലെങ്കിൽ അത് പിശാചിന്റെ ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മൾ പിശാചിനോട് പറയണം, പിശാചേ, ഞാൻ എന്റെ മെറിറ്റിലല്ല ദൈവം പാപം നിൽക്കുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്ത ആളിനോട് ക്ഷമ പറഞ്ഞു, ദൈവസന്നിധിയിലും ക്ഷമ പറഞ്ഞു, എന്റെ മനസ്സാക്ഷി അതോടെ ക്ലീൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഇച്ഛ വെച്ച് നമ്മുടെ ദുർബലമായിരിക്കുന്ന ആ മനസ്സാക്ഷിയെ യഥാർത്ഥ പാതയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റു ചിലര് മനസ്സാക്ഷി അങ്ങനെ വളരെ നേർത്തുപോയിട്ട് എന്ത് ചെയ്യും? തങ്ങള്
മറ്റൊരാൾക്കെതിരെ ചെയ്യാത്ത കുറ്റത്തിന് പോയി ക്ഷമയുണ്ട്. നോക്കുക, പിശാച് ഏതെല്ലാം തരത്തിൽ ഈ ഒരേ ആത്മീയ സത്യത്തെ തന്നെ വെച്ചുകൊണ്ട് നമ്മളെ ഏതെല്ലാം തരത്തിൽ നമ്മുടെ സന്തോഷം ചോർത്ത് കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു സഹോദരനോട് ഉള്ളിൽ ഒരു പക തോന്നി, പക തോന്നി, പക്ഷെ നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, അദ്ദേഹത്തോട് നമ്മൾ സ്വാഭാവികമായിട്ട് പെരുമാറിയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെന്നിട്ട് ആ സഹോദരനോട് പറയാം, സഹോര, കഴിഞ്ഞ മാസം ഇത്രാം തീയതി സഹോദരൻ ആ കാറ് ഓടിച്ച് അങ്ങോട്ട് പോകുന്ന കണ്ടപ്പം എനിക്ക് സഹോദരനോട് ഒരു വലിയ അസൂയ തോന്നി, എനിക്ക് വലിയൊരു പക തോന്നി, അത് സഹോദരൻ ക്ഷമിക്കണം. ഈ സഹോദരൻ ഇത് അറിഞ്ഞില്ല. ആ സഹോദരൻ അറിയാത്ത ഒരു കാര്യത്തിന് നമ്മൾ നമ്മുടെ നേർത്തുപോയ മനസാക്ഷി കൊണ്ട് പോയി ക്ഷമ ചോദിക്കുക ചെയ്തു. ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ എന്താ, കാര്യങ്ങൾ ചിലപ്പോൾ കൂടുതൽ വഷളായിത്തീരും. ആ സഹോദരൻ്റെ ആ ഇങ്ങനാണോ കാര്യങ്ങൾ. ഓക്കെ പ്രിയപ്പെട്ടവനെ, ഈ കാര്യം വെച്ച് പിശാച് മുതലെടുക്കരുത്. ഞാൻ അതിന്റെ രണ്ടു വശവും പറയുക, ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന്റെ മറുവശവും പറയുക. വേറെ ചില ആളുകൾ ചില കണക്കുകൾ സെറ്റിൽ ചെയ്യും. ഈ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തില് ഒരു ആൾക്കെതിരെ തെറ്റ് ചെയ്താൽ സക്കായി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 19:6-8 വാക്യത്തിൽ സക്കായി നിന്നുകൊണ്ട് ഞാനും ദരിദ്രരോടും എല്ലാം ചരിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോ ചില സാമ്പത്തികമായ കുഴപ്പങ്ങൾ കാണിച്ചിരിക്കാം, ഒരാളുടെ സാധനം മോഷ്ടിച്ചിരിക്കാം, ഒരാളുടെ പണം വഞ്ചിച്ചിരിക്കാം. അതിനെക്കുറിച്ച് ദൈവസഭയിൽ വന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്കൊരു ബോധ്യമുണ്ടായി. ബോധ്യമുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഉടനെ ഒരു പ്രമാണം കാണുക, 4 മടങ്ങ്, 4 മടങ്ങ് ശരി, അത് തിരിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യങ്ങളിൽ ഒരു പശ്ചാത്താപം മാത്രമല്ല, മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുക്കുകയും ചെയ്യും. നമ്മുടെ സഭയിലുള്ള പല പ്രിയപ്പെട്ടവരും പണ്ട് കള്ള വണ്ടി കയറിയതിന് വീണ്ടും റെയിൽവേയുടെ ടിക്കറ്റ് എടുത്ത് കീറി കളഞ്ഞവരും, ആധാരത്തിൽ വില കുറച്ച് കാണിച്ചതിന് കൂടുതൽ വില കൊടുത്ത് ആധാരം വാങ്ങിച്ച് കീറി കളഞ്ഞവരുമായ സഹോദരന്മാരുണ്ട്. ആ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും സർക്കാരിനും മറ്റാളുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണം, അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. റെസ്റ്റിറ്റ്യൂഷൻ ആ നിലയിലുള്ള ഒരു കാര്യം, അത് വേണം. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അത് വേണം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന രീതിയിൽ പിശാച് ഇതിൽ നിന്നൊരു മുതലെടുപ്പ് നടത്താനിടയായി. ഓ, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപ മോഷ്ടിച്ചു, നമ്മളത് കൊണ്ടുവന്ന് മടക്കി കൊടുക്കുന്നു. മടക്കി കൊടുക്കാൻ ചെല്ലുമ്പോൾ ഈ സക്കായി ചെയ്ത പോലെ അതിന്റെ 4 മടങ്ങ് കൂടെ കൊടുത്തു, പിന്നെ അതിന്റെ പലിശ കൂടെ കൊടുക്കണോ? പലിശ അപ്പൊ ബാങ്ക് പലിശ വേണോ, അതോ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പലിശയാണോ, അതോ ബ്ലേഡ് കമ്പനിയുടെ പലിശയാണോ? ആകെ പ്രശ്നമായി. നോക്കുക, ഈ തലനാരിഴ കീറലുണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണോ ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നത്? അല്ല, അല്ല, അല്ല. 1 യോഹന്നാൻ 1:7 വരിക, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ഒരു സഹോദരനോട് ഒരു തെറ്റ് ചെയ്തു, ആ സഹോദരനോട് തന്നെ നമ്മൾ പോയി ക്ഷമ ചോദിക്കും. ചെന്ന് ക്ഷമ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞിറങ്ങ് വിശദീകരിക്കും, അത് വേറെ അതങ്ങനെ എങ്ങനെയാ എന്നൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞേച്ച് തിരിച്ചു വരുമ്പോൾ, ഇവിടെ ഞാൻ ആവശ്യത്തിൽ കവിഞ്ഞത് വിശദീകരിച്ചല്ലോ, ഞാൻ ആവശ്യത്തിൽ കവിഞ്ഞത് വിശദീകരിച്ചപ്പം അദ്ദേഹത്തിന്റെ മുൻപാകെ എനിക്കൊരു നല്ല പേര് കിട്ടാനുള്ള എന്റെ സ്വയത്തിന്റെ ഒരു പ്രവർത്തനമായിരുന്നല്ലോ അത്, അയ്യോ അതിന് പോയി ക്ഷമ പറയണമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ പോയി അദ്ദേഹത്തോട് ക്ഷമ പറയാൻ പോകുക. ചെന്നിട്ട് പറയാം, ബ്രദറെ ഞാൻ മുമ്പേ വന്ന് പറഞ്ഞപ്പം ആവശ്യത്തിൽ കൂടുതൽ അത് പറഞ്ഞുപോയി, അങ്ങനെ പറഞ്ഞത് എന്റെ സ്വയത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു, സത്യത്തെ അങ്ങനെ ചെയ്യേണ്ടതല്ലായിരുന്നു, സൗരനെ പോലെ ഒരാളായിരുന്നു അങ്ങനെ ചെയ്യുകയല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെയും വരുമ്പോ പിന്നെയും നമ്മുടെ സന്തോഷമില്ല. നോക്കുക, നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷം നമ്മളെ കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ സന്തോഷം കെടുത്തി കളയുന്ന പിശാചിന്റെ ഈ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയണം. ഇത് ഞാൻ പറയുന്നത് വളരെ നേർമ്മയുള്ള ഒരു മനസാക്ഷിയിലേക്ക് വരുന്ന ആളുകളുടെ കാര്യമാണ്. എന്നാൽ എന്ത് ചെയ്തേച്ചു ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്ന ആളുകൾക്ക് ഇത് പറയുമല്ല. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ സദൃശ്യവാക്യത്തിൽ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ. സദൃശ്യവാക്യം അതിന്റെ 30-ാം അധ്യായത്തില് ഒരാളെ കാണുന്നുണ്ട്. അതിന്റെ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു, അവളൊരു ദോഷം ചെയ്തതിന് ശേഷം അവള് ഞാൻ എന്തോ ചെയ്തു. 30:20 വ്യഭിചാരിണി എന്ത് ചെയ്തു? അവൾ തിന്ന് വായി തുടച്ചിട്ട് ഞാൻ ഒരു ദോഷവും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഒരു ആനയെ വിഴുങ്ങിയതിന് ശേഷം ഒന്നും ചെയ്തില്ല എന്നുള്ള ഹോട്ടലിൽ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമ്മുടേത് പോലെ ഒരു ചർച്ചിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകണം, കർത്താവ് ഇതിന്റെ മുമ്പായി ഒരു നല്ല മനസാക്ഷി ഉണ്ടാവണം എന്ന ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാജ് അത് വെച്ചും മുതലെടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം. നമുക്ക് ആ സക്കാര്യത്തിൽ എന്താ ചെയ്യാൻ നോക്കുന്നത്? യേശുവിന്റെ രക്തത്തിന്റെ വില കാണുക ചെയ്യുക. അത് നമ്മുടെ മെറിറ്റിലല്ല ആശ്രയമായിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു പ്രോഗ്രാമിന് പോകാനായിട്ട് ടൗൺ ഹാളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് പോകാൻ അത് ആർക്കും അവിടെ വരാം, പ്രൊവൈഡ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണമെന്നൊരു കാര്യം വെച്ചിരിക്കും. നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റുമായിട്ട് നമ്മൾ ആ പ്രോഗ്രാം കാണാൻ ടൗൺ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വാതുക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റി നമ്മളോട് ചോദിക്കുന്ന, നിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ എന്ന് മാത്രം. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കും, ഇല്ലെങ്കിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ പറയും. അല്ലാതെ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആ ടൗൺ ഹാളിലേക്ക് കയറി പോകുന്നവരെല്ലാം 6 അടി പൊക്കമുള്ള വെളുത്ത സുമുഖരായ ആളുകളാണ്. നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ, അയ്യോ ഞാന് 5 അടി 3 ഇഞ്ചേ പൊക്കമുള്ളൂ കാർത്തയാളാണ്, അവിടെ എന്റെ ശരീരപ്രകൃതി അനുസരിച്ച് എന്റെ അകത്തോട്ട് കടത്താൻ സാധ്യതയില്ല. അങ്ങനെ ശങ്കിച്ചു കേൾക്കേണ്ട കാര്യമില്ല. നിന്റെ ഈ ടിക്കറ്റ് ഉണ്ടോ, അല്ല നിന്റെ പൊക്കമോ നീളമോ നിന്റെ ശരീരപ്രകൃതിയോ നിന്റെ എഡ്യൂക്കേഷൻ ആ ക്വാളിഫിക്കേഷനോ അല്ല അവിടെ പ്രസക്തം. അവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവിടെ എന്തുണ്ടോ ടിക്കറ്റ് ഉള്ള എല്ലാവർക്കും അതിനകത്തേക്ക് പ്രവേശനം. യേശുവിന്റെ രക്തം അതാണ് ടിക്കറ്റ്. സഹോദര സഹോദരി, നിന്റെ നീളമോ വണ്ണമോ നിന്റെ മെറിറ്റോ നിന്റെ മെറിറ്റ് ഇല്ലായ്മയോ അല്ല അവിടെ പ്രശ്നമായിരിക്കും. ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ കൃപാസനത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, അല്ലാതെ കർത്താവിന്റെ വെള്ളസിംഹാസനത്തെയല്ല, നീതിയുടെ സിംഹാസനത്തെയല്ല, കൃപാസനത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഒരു കുറ്റാരോപണത്തെ നമ്മൾ സ്വീകരിച്ചാൽ സത്യത്തിൽ നമ്മൾ രക്തത്തെ, യേശുവിന്റെ രക്തത്തെ വില വയ്ക്കാതെ പോവുക ചെയ്യും. പിശാജ് പലതരത്തിലുള്ള കുറ്റാരോപണങ്ങൾ കൊണ്ടുവരും. സെക്രിയാവിന്റെ പുസ്തകത്തിൽ യോശുവ എന്നൊരു പുരോഹിതനെതിരെ കൊണ്ടുവന്ന ആളാണ് പിശാജ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കെതിരെ കൊണ്ടുവരാതിരിക്കുന്നു. പക്ഷേ ആ കുറ്റാരോപണത്തെ നമ്മൾ തള്ളിക്കളയണം. അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പരോക്ഷമായിട്ട് പറയുന്നത് യേശുവിന്റെ രക്തം വിലയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കുറ്റാരോപണത്തെ നമ്മൾ ആ നിലയിൽ സ്വീകരിക്കല്ലേ. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ആ നിലയിൽ പല സാത്താന്റേതായ പല ചിന്തകളും കുറ്റാരോപണങ്ങളും സ്വീകരിച്ച് സഭയിൽ നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കൈയാളേണ്ട ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. സാത്താന്റെ കുറ്റാരോപണത്തെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം യേശുവിന്റെ രക്തം എന്നൊരു കാര്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് ആരായിട്ടുണ്ട്? ഒരു അഡ്വക്കേറ്റായിട്ടുണ്ട്. അഡ്വക്കേറ്റായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെതിരെ പിശാജ് കൊണ്ടുവരുന്ന കുറ്റാരോപണത്തെ നമ്മൾ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞാൽ ഈ അഡ്വക്കേറ്റിനെതിരെ വാദിയായ നമ്മൾ പ്രതിഭാഗം പോയി ചേർന്നു പോലാണ്. കാര്യങ്ങൾ എത്ര മാറിപ്പോകുമെന്ന് നോക്കുക. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കർത്താവ് നമുക്ക് അഡ്വക്കേറ്റായിട്ടുണ്ട്, കർത്താവിന്റെ രക്തമുണ്ട്. അതിലുള്ള ഒരു ധൈര്യത്തിലും പ്രാഗൽഭ്യത്തിലും നമ്മൾ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ അതിനെ പ്രതി ശങ്കിച്ച് ഓ പിശാജ് പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ വാദിയായ നമുക്ക് വേണ്ടി കർത്താവ് നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് വാദിയായ നമ്മൾ ചെന്ന് ഓ പിശാജിന്റെ പക്ഷം ചേരുക. എന്തൊരു ക്രൂരമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ചില വിശ്വാസികളെ സംബന്ധിച്ച് ഒരു കുറ്റാരോപണം പിശാജിന്റേത് കൈക്കൊള്ളുമ്പോൾ അവർക്ക് തങ്ങളെ തന്നെ കൂടുതൽ സ്വീകാര്യതയുള്ളവരായിട്ട് തോന്നുക. എന്ന് വെച്ചാൽ പിശാജ് ചില കുറ്റാരോപണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സ് കൂടുതൽ വിഷമിക്കുമ്പോഴും നമ്മൾ ആ നിലയിൽ ദുഃഖിക്കുമ്പോഴും ഒക്കെയും നമ്മൾ കൂടുതൽ ലാളിത്യമുള്ളവരായിട്ടും ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ടും നമ്മൾ മാറിയെന്നെങ്കിൽ ചിന്തിച്ചു പോവുക. ഇത് എന്താ, ഞാൻ കോട്ടയത്ത് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു റോമൻ കാതലിക്സിന്റെ ഒരു മഠമുണ്ട്. ആ മഠത്തിന്റെ പേര് മിണ്ടാമഠം. അവിടെയുള്ള അമ്മമാരെന്ത് ചെയ്യല, ഒരു സ്വയശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് ആരും മിണ്ടുകയല്ലെന്ന് തന്നെയല്ല, ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ അവര് ബെൽറ്റും ഈ ചങ്ങലയും ഒക്കെ എടുത്ത് സ്വയം അടിച്ച് മുറികേൽപ്പിച്ചു. ഈ ഷിയാകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടുള്ളൂ. നോക്ക, സ്വയം പീഡനം നടത്തുമ്പോൾ അവർക്കൊരു ഈ അടി ഏൽക്കുമ്പോൾ അവർക്ക് എന്തുണ്ട്? ഒരു തൃപ്തിയുണ്ട്. ചോര പൊടിയുമ്പോഴാണ് അവർക്കൊരു സന്തോഷം. ഏത് ചോര? സ്വന്തം ദേഹത്തു നിന്ന് തന്നെ ചോര പൊടിയുമ്പം ഒരു സന്തോഷമുണ്ട്. ഏത്? ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ കൂടുതൽ സ്വീകാര്യതയുള്ള ആളായി തീർന്നല്ലോ എന്നൊരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പിശാജ് നമ്മളെ ഈ നിലയിൽ വഴിതെറ്റിക്കാൻ ഇടയാകരുത്. പിശാച് പിന്നെയും പിന്നെയും നമ്മളെ അലട്ടുമ്പോൾ അത് വിചാരിച്ച് ദുഃഖിച്ചും ഖേദിച്ചും ഭാരപ്പെട്ടും ഇരുന്ന് കൂടുതൽ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഒരു ലാളിത്യവും ദൈവവുമായ ഒരു സ്വീകാര്യതയും ഉണ്ട് എന്ന് നമ്മൾ കാണരുത്. ഇത് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോയത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ഒരു നല്ല കാര്യത്തിന്റെ മറവിൽ തന്നെ പിശാജ് അവന്റേതായ മുതലെടുപ്പുകൾ നടത്താം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ ജാഗ്രതയുള്ളവരായിരിക്കുക. നമുക്ക് ക്ഷമിക്കാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ ക്ഷമിക്കുക, ക്ഷമിക്കുക. ക്ഷമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിചാരം എന്താ, ക്ഷമിക്കുമ്പോൾ ആളുകൾ നമ്മളെ അത് വെച്ച് മുതലെടുക്കും എന്നൊരു ചിന്തയുണ്ട്. മുതലെടുക്കും, നമ്മളെ ഒരു ക്രിമിയെ പോലെ ചവിട്ടി അരയ്ക്കും, നമ്മളെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരയ്ക്കും എന്ന് നമുക്കൊരു ചിന്തയുണ്ട്. പക്ഷെ അവിടെയാണ് ദൈവവിശ്വാസം, നമ്മൾ രാവിലെ പറഞ്ഞ ആ ദൈവവിശ്വാസം പ്രസക്തമാകുന്നത്. കർത്താവാരായിരുന്നു ആ 22-ാം സങ്കീർത്തനത്തിൽ നിന്നുകൂടെ ഞാനൊരു വാക്യം വായിക്കട്ടെ. 22-ാമത്തെ സങ്കീർത്തനം കർത്താവിന്റെ ആ കഷ്ടാനുഭവ സങ്കീർത്തനമാണല്ലോ. ആ സങ്കീർത്തനത്തിലെ കർത്താവ് പറയുന്നു, ഓ ഞാനോ മനുഷ്യനല്ല ഒരു കൃമി എത്രയും. 6-ാമത്തെ വാക്യം, ഞാനോ മനുഷ്യനല്ല ഒരു കൃമി എത്രയും, മനുഷ്യരുടെ തിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. നോക്കുക, കർത്താവ് എന്തായിരുന്നു? കർത്താവ് ഒരു പുഴുവായിരുന്നു, ഒരു കൃമിയായിരുന്നു. പക്ഷേ ചവിട്ടി അരയ്ക്കപ്പെടാനായിട്ട് ആ നിലയെ സമ്മതിച്ചില്ല. 3-ാം നാളിൽ എന്ത് സംഭവിച്ചു? ഉയർത്തെഴുന്നേറ്റു. ഇതിന്റെ മേലൊക്കെ നിയന്ത്രണമുള്ള ഒരാളുണ്ട്. ആ ദൈവത്തിലുള്ള പിതാവിലുള്ള വിശ്വാസമാണ് തന്നെ താൻ താഴ്ത്തിക്കൊടുക്കാനും പുഴുവായിരിക്കാനും കർത്താവിനെ സഹായിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ മറ്റുള്ളവരോടൊക്കെയും ക്ഷമ ചോദിക്കുമ്പോൾ അത് വെച്ച് ആളുകൾ നമ്മളെ ചവിട്ടി അരയ്ക്കുമെന്നാണോ നിന്റെ പേടി? പേടിക്കണ്ട, കർത്താവ് നമുക്ക് മുമ്പായി ഇതേ വഴിയിൽ പോയിട്ടുണ്ട്. ഓ പുഴുവാണെങ്കിലും പുഴുവായ യാക്കോബി, അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. യെശയ്യാവിന്റെ പുസ്തകത്തിലാണ് ആ വാക്യം നമ്മളെ കാണുന്നത്. അതിന്റെ 41-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, പുഴുവായ യാക്കോബി ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടണം. ഞാനൊരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, ലോകം മുഴുവൻ എന്നെ ആക്ഷേപിക്കുന്നു, എങ്ങനെ എന്നെ തള്ളിക്കളയുന്നു, എനിക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വിചാരിച്ച് താൻ ദുഃഖിച്ചും ഭാരപ്പെട്ടും താൻ വഴിയിലൂടെ നടന്നു പോവുക. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ആ 48-അടി വീതിയുള്ള ഒരു ഹൈവേയുടെ വശത്തൂടെയാണ് അദ്ദേഹം നടന്നു പോകുന്നത്. അദ്ദേഹം നടന്ന് ക്ഷീണിച്ചു. ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം വഴിയരികിലെ ഒരു മരത്തണലിലും മരത്തണലിലിരുന്നപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം ഇങ്ങനെ നിലത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഒരു പുഴു ഈ ഹൈവേ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. 48-അടി വീതിയുള്ള ഹൈവേ ഒരു പുഴു ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ദൈവദാസൻ അല്പനേരം ശ്രദ്ധിച്ചു, ഇത് അക്കരെ ചെല്ലുകയല്ല. എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റിൽ 10 വാഹനങ്ങൾ വീതം തലങ്ങും വിലങ്ങും ഓടുന്ന ഹൈവേയാണ് ഈ പുഴു ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചു. ഈ പുഴു എന്ത് ചെയ്തു? ആ ഹൈവേയുടെ ഒരു വശത്ത് നിന്ന് അത് കുറുകെ അത് പതുക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വാഹനം വന്നു. ഇദ്ദേഹം വിചാരിച്ചു, ഇവൻ ഞെരിഞ്ഞ് അമർന്ന് കാണുമെന്ന് ചെന്ന് നോക്കിയപ്പോൾ ഓ പുഴു നടുക്കായിരുന്നു. വണ്ടി അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയും പോയി. അടുത്ത വണ്ടി വന്നു. അടുത്ത വണ്ടിയിൽ ഇത് ചതഞ്ഞറിഞ്ഞെന്ന് വിചാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ഒരു വലിയ കഥ ചുരുക്കി പറഞ്ഞാൽ, പല വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ടും ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി. അവിടെ വരെ ചെന്നിട്ട് ഈ 48-അടി വീതിയുള്ള ഹൈവേ പുഴു മെല്ലെ മെല്ലെ ക്രോസ് ചെയ്തിട്ടും അതിന്റെ ദേഹത്ത് ഒരു വാഹനം പോലും കയറിയില്ല. അതങ്ങേശത്ത് ചെന്നപ്പം അതിന്റെ പുറകെ പോയി ഇതിന്റെ വഴി കണ്ടുപിടിച്ച ദൈവദാസൻ കൈ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവമേ പുഴുവായ യാക്കോബി, ഞാനൊരു പുഴുവാണ് കർത്താവ്, പക്ഷേ നീ അനുവദിക്കാതെ ഒരു വാഹനവും എന്റെ മണ്ടയ്ക്ക് കയറിയില്ല. ഏത് ഹൈവേയിലൂടെ ഞാൻ പോട്ടെ? നീ ഒരാളുണ്ടല്ലോ ഈ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ. കേവലം ഒരു പുഴുവിന് വേണ്ടി ഈ വലിയ വാഹനങ്ങൾ വന്നതിനെ അതിന്റെ ഗതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിട്ട കർത്താവെ, നീ ഒരു പുഴുവിന് വേണ്ടി ഈ നിലയിൽ കരുതുന്നെങ്കിൽ എനിക്ക് വേണ്ടി എത്രത്തോളം കരുതും എന്ന് പറഞ്ഞ് അദ്ദേഹം ശക്തനായി തീർന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ചിന്തിച്ചു വന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ക്ഷമയെക്കുറിച്ച് കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചേച്ചു പോയി. ഈ കാര്യം കേവലം ഒരു ചർച്ചയ്ക്കുള്ള വിഷയമോ ഒരു പ്രസംഗത്തിനുള്ള വിഷയമോ ആക്കി നമ്മൾ ഒതുക്കി നിർത്തി പോവുകയല്ല ചെയ്യുന്നത്. ഈ കാര്യം ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് ക്ഷമ പറയേണ്ടതുണ്ടെങ്കിൽ ക്ഷമ പറയാം. അവളോട് പറയാം, 12 വർഷം മുമ്പ് പറഞ്ഞ ആ കണക്ക് നീ സൂക്ഷിക്കണ്ട, അത് വിട്ടുകളഞ്ഞേരെ, നീ എന്നോട് ക്ഷമിക്കേ. ഭർത്താവിനങ്ങനെ പറയാൻ കഴിയുമോ? ഭാര്യയ്ക്കങ്ങനെ പറയാൻ കഴിയുമോ? സഹോദരനങ്ങനെ പറയാൻ കഴിയുമോ? സ്വന്തം സഭയിലെ സഹോദര, ആ കാര്യത്തിൽ എനിക്ക് ദൈവം ഒരു ബോധ്യം തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കർത്താവ് അന്ന് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ഇവരറിയാതെ ചെയ്തത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ച അവരോടുള്ള ആ പക്ഷപാതം, ആ മധ്യസ്ഥത നമുക്കും പ്രസക്തമായി തീരുക. കർത്താവ് 2000 വർഷം മുമ്പ് പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എന്റെ മകൻ, എന്റെ മകൾ, അവളിതെല്ലാം അറിഞ്ഞില്ല, അറിയാതെയായിരുന്നു. പക്ഷെ ഇന്ന് ദൈവജനത്തിന് മുമ്പാകെ, ഞാൻ നൽകിയ വെളിച്ചത്തിന് മുമ്പാകെ കർത്താവെ അവളോട് ആ കാര്യം സംസാരിച്ചിരിക്കുന്നു, അവനോട് ആ കാര്യം സംസാരിച്ചിരിക്കുന്നു. ദൈവമേ, അവനും അവൾ അവരുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അവർ ആ കാര്യം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നല്ലോ, അവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും. സഹോദര സഹോദരി, ഈ കാര്യം ചെറുതായിട്ടെടുക്കല്ലേ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ സ്പീഡ് കുറച്ച് കളയുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തെ നമുക്ക് ഗൗരവത്തോടെ എടുക്കാം. നമ്മുടെ കർത്താവ് അത് ചെയ്തെങ്കിൽ നമുക്ക് ആ കാര്യം ഗൗരവത്തോടെ എടുക്കാം. അതേപോലെ തന്നെ പിശാച് പല കാര്യങ്ങളാൽ, ഓ, ക്ഷമയുടെ കാര്യത്തിൽ, ക്ഷമ ചോദിക്കുന്ന കാര്യത്തിലൊക്കെ പല കാര്യങ്ങളിൽ നമ്മുടെ സ്വസ്ഥത കെടുത്തി കളയുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ ദുർബലമായി പോയ ഒരു മനസാക്ഷിയുമായിട്ട് നമ്മൾ പിന്നെയും പിന്നെയും അതിന്റെ പിന്നാലെ വിഷമിച്ചു പോകാതെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് യേശുവിന്റെ രക്തത്തിന്റെ വില കാണുക. അല്ലെങ്കിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമുക്കൊരു ക്ഷമ കിട്ടുന്നത്, സ്വർഗത്തിൽ നിന്നൊരു ക്ഷമ കിട്ടുന്നത്. നമ്മൾ നമ്മളെ തന്നെ മുറിവേൽപ്പിക്കുകയും നമ്മളെ തന്നെ പീഡനം ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ കൂടുതൽ കഷ്ടം അനുഭവിക്കുമ്പോൾ ദൈവമുമ്പാകെ നമ്മൾ കൂടുതൽ സ്വീകാര്യതയുള്ളവരാണെന്നും നമ്മൾ കൂടുതൽ ലാളിത്യമുള്ളവരാണെന്നും ചിന്തിച്ചു പോകല്ലേ. സഹോദരി, നീ എത്ര വട്ടം അങ്ങനെ ചിന്തിച്ച് അതിൽ സ്വയം അറിയാതെ ഒരു പുകഴ്ച നീ തന്നെ നിന്റെ മനസ്സിൽ കൊണ്ടു നടന്നു. മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വളരെ വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. നമ്മൾ നോക്കുക, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ദുഃഖിച്ചു എന്ന് ചിന്തിച്ച് അങ്ങനെ ദുഃഖിച്ച ഞാൻ എത്ര നല്ലയാൾ എന്ന് പറഞ്ഞു അത് ഒരു നിഗളത്തിലേക്ക് ഒരാളെ നടത്തി. ഈ കാര്യങ്ങളെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ഇടയിൽ പിശാച് ഈ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് ഇന്ന് ലഭിച്ച വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവേ, ഈ കാര്യങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പാകെ കൊണ്ടുവരുന്നു, അവിടുന്ന് എന്നെ സഹായിക്കണം, അവിടുത്തെ രക്തത്തിന്റെ വിലയെ ഞാൻ കാണട്ടെ കർത്താവേ, അവിടുത്തെ രക്തത്തിന്റെ മറവിൽ മറയട്ടെ എന്ന് പറയാം. ഓ, എല്ലാവരോടും ക്ഷമ ചോദിച്ചാൽ, കാര്യങ്ങളെ വിട്ടുകൊടുത്താൽ, ഉപേക്ഷിച്ചാൽ എല്ലാവരും നിന്നെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരയ്ക്കും എന്ന് പേടിക്കേണ്ട. മോനെ മോളെ, നീ അത് പേടിക്കണ്ട, പേടിക്കണ്ട. കാരണം ഒരു പുഴുവിനെ 48 അടി വീതിയുള്ള ഒരു ഹൈവേ ക്രോസ് ചെയ്യാൻ കർത്താവ് സഹായിച്ചെങ്കിൽ, ദൈവം സഹായിച്ചെങ്കിൽ, ഒരു പുഴുവിനെ കരുതുന്ന ദൈവം നിന്നെ എത്ര അധികമായിട്ട് നിന്നെ കരുതും. ഹല്ലേലൂയ. അതിനെ ചവിട്ടി അരയ്ക്കാൻ ഒരാളെയും ദൈവം അനുവദിക്കുകയില്ല. ഇത് കേവലം ഒരു സിദ്ധാന്തമല്ല, കർത്താവ് സ്വയം ഒരു കൃമിയായിട്ടും ആളുകളുടെ മുമ്പാകെ കഷ്ടങ്ങൾ അനുഭവിച്ചതിന് ശേഷം, ആ കഷ്ടാനുഭവങ്ങളുടെ സങ്കീർത്തനത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടല്ലോ, അതിനുശേഷം കർത്താവ് ശക്തിയോടെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. 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 സഹോദരന്മാരോടും സഹോദരന്മാരോടും കർത്താവേ അവിടുന്ന് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മാറ്റങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങളിൽ ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ക്രമീകരണം വരുത്തുവാൻ ദൈവമേ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ബെറിറ്റിനല്ല കർത്താവേ, നോട്ട് ഓൺ അവർ മെറിറ്റ്സ്, പക്ഷേ കർത്താവേ അങ്ങയുടെ ആ മെറിറ്റിൽ, അങ്ങയുടെ രക്തത്തിന്റെ വിലയിൽ ആശ്രയിച്ച് ഞങ്ങൾ വരുന്നു. താങ്ക് യു ഫാദർ. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.